ഓക്കെ, അരിയേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇലക്ഷന്റെ മുമ്പ് ഞങ്ങൾ അരിയേട്ടനെ കുറെ ഒരു ഡേറ്റ് കിട്ടാൻ കുറച്ച്
പ്രയാസപ്പെട്ടു.
തിരിച്ചു വന്നിരിക്കുകയാണ്
അരിയേട്ടാ. സുഖല്ലേ? 26-ാം തീയതി ഇലക്ഷനാണ്. 545 സീറ്റ്, 545 543 സീറ്റ് ലോക്സഭാ സീറ്റിക്ക് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇതിൽ നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയത്തെ പറ്റി. നമുക്ക് പലരും പല രാഷ്ട്രീയ അനുഭവമുള്ള ആൾക്കാരാണ് നമ്മൾ. ഇതിൽ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് വെക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കൾ വോട്ട് അവകാശമുള്ള ആൾക്കാർ എന്തിൻ്റെ ബേസിസിലാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യേണ്ടത്?
ഓൾറെഡി പല സ്ഥലങ്ങളിലും വോട്ട് നടന്നു
തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തക്കു പറഞ്ഞ കണക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പം ഈ ഇലക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഓഫ്കോഴ്സ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അതിനകത്ത് പറയുകയാണെങ്കിൽ 543 സീറ്റിന് വേണ്ടി ഇലക്ഷൻ നടക്കും. നമ്മുടെ കേരളത്തിലേക്ക് 20, കേരളത്തിൽ നിന്ന് 20 MPമാരാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 20 MPമാർ കൂട്ടിയാൽ കൂടുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ടോട്ടൽ പൊളിറ്റിക്കൽ സിനേറിയോ. അപ്പോൾ അതിനകത്ത് ഇത്ര പേര് വന്നു കഴിഞ്ഞാലാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. അപ്പം ഇപ്പം നമുക്കറിയാം ഏത് റൈറ്റ് വിങ് ആണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുകയാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. വി ആർ ഓൾ കൺഫ്യൂസ്ഡ്, എസ്പെഷ്യലി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ലൈക്ക് ഇനി എങ്ങോട്ടായിരിക്കും ഇന്ത്യയുടെ പോക്ക്, എന്താവും ഇനി ഇന്ത്യയുടെ സ്ഥിതി? ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, എന്നാൽ പോസിറ്റീവ് എൻ്റെ ഇടയിലുള്ള നെഗറ്റീവ്സൊക്കെ കണ്ണടയ്ക്കുന്നവരാണ് കൂടുതലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാവുന്ന 100% ആൾക്കാരും പലതിനെതിരെയും പലതിനെ പറ്റിയും ചോദിക്കുമ്പോൾ അവർ കണ്ണടയ്ക്കുകയാണ്.
ഫ്രണ്ട്സാണോ?
ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ലൈക്ക് സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ, അവരൊക്കെ. അതായത് ഈ പണ്ട് നമുക്കൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിനെപ്പറ്റി പറയാം. എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയനെ പറ്റി, അല്ലെങ്കിൽ ഹരിയേട്ടൻ ആർക്കാ വോട്ട് ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം ഇവിടാണ്, അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ഇത് നമ്മുടെ പ്രൈവസി ആയിരുന്നു. ഈവൻ ഇപ്പോഴും നമ്മൾ ഇലക്ഷന് പോകുമ്പോൾ എന്താണ്, നമ്മൾ പോയൊരു ക്യൂക്കിളിനകത്ത് പോയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ഈ ഒരു പ്രൈവസി ഇന്നതില്ല. ഇന്ന് ലൈക്ക് ദേ വോണ്ട് ടു നോ, ആ നീ മറ്റേ പാർട്ടിയുടെ ആളല്ലേടാ, നീ മറ്റേ പാർട്ടിയുടെ വക്താവല്ലേടാ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പം എന്നിട്ട് പോലും ഈ ഓപ്പണായി ഞാൻ ഇന്ന പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇപ്രാവശ്യത്തെ ഈ റൂളിംഗ് പാർട്ടിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നവർ പോലും കണ്ണടയ്ക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇന്ത്യയിലുണ്ട്.
അതായത് അവര് ഡിസഗ്രി ചെയ്യുന്ന കാര്യങ്ങളും പക്ഷെ അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ വയ്യ,
പറയാൻ വയ്യ എന്നാ പറയുന്നവരും ഉണ്ട്. ലൈക്ക് അവര് മുന്നോട്ട് വെക്കുന്ന ഒരു അഗെയിൻ ദ വേർഡ് പ്രൊപ്പഗണ്ട, ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയുണ്ട് അല്ലേ. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയും, ഇപ്പോഴും പറയാം ഒരു പരിധി വരെ. എസ്പെഷ്യലി ഈ ഇലക്ഷൻ സിനേറിയോയിൽ നമുക്ക് പറയാം ഡെമോക്രസി ആണെന്ന്. പക്ഷേ പണ്ട് ഇപ്പം ബി ജെ പി മാത്രമൊന്നുമല്ല, ഈ ഇപ്പം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി മാത്രമൊന്നുമല്ല, എൻ ഡി എ സഖ്യം മാത്രമൊന്നുമല്ല, അതിന് മുന്നേ ആയാലും ഇറ്റ് വാസ് നോട്ട് ഡെമോക്രാറ്റിക്. ആ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഡെമോക്രസിയിൽ വരുന്നത്, ബാക്കിയെല്ലാം ചുമ്മാ ഉടായ്പാണ്. അത് കഴിഞ്ഞ് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കാണിക്കുന്ന ഗിമ്മിക്സ് സെയിം ആണ്. ബട്ട് സ്റ്റിൽ ദിസ് റൂളിംഗ് പാർട്ടി ഹാസ് എ പ്രൊപ്പഗണ്ട. സോ വെൻ മൂന്നാമതും ഇവർക്ക് അധികാരത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ഭയക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഏറ്റവും പരമ പവിത്രമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. നമ്മൾ അല്ലേ, നമ്മൾ അതിലെ അതുപോലും തിരുത്തപ്പെടുക, അതിലെ ഓരോ ഇത് മാറ്റി എഴുതുക എന്ന് പറയുമ്പം വി ഡോണ്ട് നോ. ലൈക്ക് ചിന്തിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ട് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊരു പ്രശ്നം വരുന്ന ഒരു ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്.
പിന്നെ ക്വസ്റ്റ്യൻ, കോൺഗ്രസ് ഇതിന്റെ മുമ്പ് അങ്ങനെ മാറ്റി ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ?
കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല, പക്ഷേ ലൈക്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള എനിക്കൊന്ന് ആർട്ടിക്കിൾസിൽ നോംസ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അമെൻമെന്റ്സ് ആണ് വരിക, ശരിക്കും അങ്ങനെ ഒരു മാറ്റല് എന്നുള്ള സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. ദിസ് ഈസ് ഫോർ പോസിറ്റീവ് കോസ്, ഓൾസോ നെഗറ്റീവ് കോസ്. പിന്നെ പൊതുവെ ഇലക്ഷനെ പറ്റി എന്റെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആൾക്കാരുടെ ഒരു ആൾക്കാർ ഈ നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇത് കണക്ക് ഒരു ഡിസ്കഷനിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെ കേസെടുക്കാം, കുറച്ച് ഇതായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ്റെ ഒരു സ്റ്റൈല് കണ്ടിട്ടുണ്ടോ? ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഫുള്ള് തോരണം കെട്ടുന്നു, ഫുള്ള് ഡെക്കറേഷൻസ്, ഫ്ലെക്സ് വർക്കുകൾ, മൈക്ക് അനൗൺസ്മെൻറ്റ്സ് ഇതൊക്കെ. ഞങ്ങളെ നാട്ടിൽ അമ്പലമുണ്ടേ, അത് കണക്ക് ഇപ്പം അപ്പുറത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ പരിപാടിയൊക്കെ ഉണ്ട്. ഈ അമ്പലം പള്ളിയൊക്കെ എന്നും അവിടെ ഉണ്ട്.
ഓക്കെ,
അവിടെ ഈ പറയുന്ന അവിടുത്തെ ഐഡൽസും ദൈവങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ചിലരുണ്ട് ഈ പെരുന്നാൾ വരുമ്പോൾ മാത്രം പള്ളിയിൽ പോകുന്നത്,
നോമ്പിന്
മാത്രം പള്ളി പോകുന്ന ഒരാൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഒരു ഫെസ്റ്റീവ് വൈബ് വരും. ഈ അമ്പലത്തിലൊക്കെ ഉത്സവം ആകുമ്പോഴത്തേക്ക് 10 ദിവസത്തെ ഉത്സവത്തിന് മാത്രം ഈ ഡെക്കറേഷൻസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ആ സമയത്ത് അമ്പലത്തിൽ പോകുന്നവരുണ്ട്. സോ ലിറ്ററലി അവരവിടെ എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ ഫെസ്റ്റീവ് മൂഡാണ്. സോ നമ്മുടെ നാട്ടിലെ ഇലക്ഷനും ആ റിസൾട്ട് ഡിക്ലറേഷന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റീവ് മൂഡ് ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാട്ടിക്കൂട്ടലാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ കുറച്ച് അപൊളിറ്റിക്കൽ ഇത് കിടക്കുന്നത് കാരണമാണ് അങ്ങനെ. ഞാൻ കംപ്ലീറ്റ്ലി അപൊളിറ്റിക്കൽ അല്ല, ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് ഉണ്ട്. അത് ഇലക്ടോറൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി അപൊളിറ്റിക്കലാണ്. അപ്പം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം നോക്കിയാൽ മതി, ഭയങ്കര സെലിബ്രേഷൻസ് ആയിരിക്കും, ഭയങ്കര ആഘോഷമായിരിക്കും, ആരാണ് വിന്നിങ് പാർട്ടി വിൻ ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇത് നമുക്ക് ഭയങ്കര ഇതൊരു നമ്മൾ സിനിമ കണ്ടിറങ്ങുന്നതൊക്കെ ഉള്ളു. നമ്മൾ സിനിമ കണ്ട് നമ്മുടെ ഹീറോയുടെ പടം വിജയിച്ചു കഴിഞ്ഞു,
പിന്നെ അവിടെ ഇല്ല,
പിന്നെ അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. പക്ഷേ ഓൾ ടുഗദർ ഈ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ആർക്കാണോ അധികാരം കിട്ടുന്നത് അവർക്കൊരു പ്രൊപ്പഗണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര ഡേഞ്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലൂടെ ഒരുപാട് പോളിസികൾ ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട്, നമ്മളതൊന്നും അറിയില്ല.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൂവീസൊക്കെ ആണോ ഈ പ്രൊപ്പഗണ്ടായിട്ട് നിങ്ങൾ പറയുന്ന ഇലക്ഷൻ്റെ ടൈമിൽ വരുന്ന
മൂവീസ് മാത്രമല്ലല്ലോ.
ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുരേന്ദ്രൻ ബി ജെ പിയുടെ സുരേന്ദ്രൻ ഗണപതി പെട്ടെന്ന് പേര് മാറ്റണം, അതൊക്കെ അങ്ങനത്തെ ഒക്കെ പ്രൊപ്പഗണ്ടേഴ്സ് ആണോ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ദാറ്റ് ഈസ് നോട്ട് ആ വേർഡ് റോങ് ആണ്, ഐ തിങ്ക് ഇറ്റ്സ് അജണ്ട അല്ലേ,
അജണ്ട
ആ ഒരു അജണ്ടയാണ്.
അതെ,
പ്രൊപ്പഗണ്ട അവർക്ക് അതാണ് വേണ്ടത്. അതിന് എന്തുകൊണ്ട് സുൽത്താൻ ബത്തേരി എന്ന പേരിനെ അവർ എതിർക്കുന്നു? സുൽത്താൻ ബത്തേരി എന്ന പേരിനെ എതിർക്കാൻ അവർ പറയുന്നൊരു റീസൺ, അയാള് എന്താ പറയുക, അധികരിച്ചു വന്ന വ്യക്തിയാണ്, നമ്മുടെ നാട്ടില് കള്ളക്കടത്തും ഇതും ചെയ്യാൻ വന്ന ആളാ. ഒരിക്കലും അതൊന്നുമല്ല, അയാളുടെ പേര് തന്നെയാണ് പ്രശ്നം.
ഞാൻ ഇപ്പൊ റീസെന്റ് കണ്ട ടിപ്പു സുൽത്താന്റെ ഫോട്ടോസ് ലൈക്ക് അവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതിൽ പോരാ വരില്ല എന്നുള്ളതാണ്, മനസ്സിലായില്ല? ടിപ്പു സുൽത്താൻ മാത്രല്ല, അതുപോലെ കുറെ ആൾക്കാരുടെ ഇവിടെ നാട്ടുരാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാരുടെ ഒക്കെ ചില എന്താ അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബുക്കിൽ തന്നെ ഉള്ളതാണ്.
അതും മാറ്റണം,
മാറ്റണം. അതെ, മാറ്റും.
ഇതിനെ കുറിച്ച് സുൽത്താൻ ബത്തേരിയിലുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താ? അവരെന്താ പറയുന്നത്? അവിടുത്തെ ബി ജെ പിക്കാർ മാത്രല്ലേ ഈ ഇങ്ങനൊരു പിന്നെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്ന? സാധാരണക്കാർക്ക് പ്രശ്നമല്ലല്ലോ,
അവർ പോലും അംഗീകരിക്കുന്നില്ല.
നാട്ടുകാർ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആണ്. ഞാൻ ഇതുപോലെ കുറച്ച് റീൽസ് ഒക്കെ കണ്ടിട്ട് ഇനി ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ അതിനെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ആളുകൾക്ക് കംപ്ലീറ്റ്ലി അഗേൻസ്റ്റ് ആണ്, എന്തുകൊണ്ട് മാറ്റണം? ഇതുകൊണ്ട് ഇപ്പൊ ഇത്ര കാലമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ
ഇതാണ് ഈ പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പം എന്താ പറയാ, യു പിയിലെ ഒരു സ്ഥലത്തിന്റെ പേര് യോഗി ആദിത്യനാഥ് ഒന്ന് അങ്ങ് മാറ്റുകയാണ്. കേരളത്തിൽ ഇപ്പം വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇപ്പം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ചിന്നക്കട, കൊല്ലത്ത് ഇപ്പം എന്താ പറയുക, തിരുവനന്തപുരത്ത് പോയാൽ തമ്പാനൂർ, ഇതാണിപ്പോൾ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ മെയിൻ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സുൽത്താൻ ബത്തേരി. വയനാടുകാർക്കെല്ലാം സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ ബത്തേരിയാണ്. ഈ ബത്തേരിക്ക് ഇതാണ് ഇതിൻ്റെ കഥ എന്നൊന്നും അറിയത്തില്ല. അവർ ഇപ്പം സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥി വന്നിട്ട് ആദ്യം തന്നെ അടിച്ചുവിടുന്ന ഒരു സാധനം ഇതാണ്. എനിക്ക് ആ ബി ജെ പി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം നടക്കും, പണ്ടുള്ള പേരായിരുന്നു എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഓക്കെ,
അങ്ങനെ ഒരുപാട് പേര് കേരളത്തിൽ പല സ്ഥലങ്ങൾക്കും മാറ്റിയതുണ്ട്. ആ ഫാക്ട് നമുക്ക് മറച്ചേക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് കണ്ണൂരൊക്കെ മാറ്റിയ സ്ഥലങ്ങളുണ്ട് ഒരുപാട്. അതായത് ഇങ്ങനത്തെ പേര് ഇപ്പം നമുക്ക് പറയാന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഇതേപോലെ നോർത്തിലൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അയോധ്യയുടെ മുമ്പത്തെ പേര് ഫൈസാബാദ് ആണെന്ന് തോന്നുന്നു.
അല്ല, അത് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് മാറ്റുന്നതുകൊണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ?
അത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്കം എന്താണെന്ന് ജനങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ഒരു ഉപകാരം?
അതെ, എന്താണ് ഉപകാരം അവരതുകൊണ്ടാണ്. സോ അവരുദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ അജണ്ട ഇത് ചെയ്യുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന കണക്ക് ഹിന്ദുരാജ്യം എന്ന് പറയുന്ന സാധനം ഗണപതി വട്ടം ആ പേരിനകത്തുണ്ട്. സുൽത്താൻ ബത്തേരി മാറ്റിയിട്ട് ഇപ്പം സുൽത്താൻ ബത്തേരി എന്ന പേര് വേണ്ട, സുൽത്താൻ ബത്തേരി എന്ന പേര് ഇങ്ങനത്തെ ഒരാളുടേതാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആളുടെ പേരിടാം, അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേരിടാം, അല്ലെങ്കിൽ അവിടെ ഒരുപാട് ടീ പ്ലാന്റേഷൻസ് ഉണ്ട്, ആ ടീ പ്ലാന്റേഷൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാരുടെയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം, അങ്ങനെയൊക്കെ പേരിടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്കിവിടെ പോളണ്ടിൽ അറിയാം, മറ്റേ നമ്മുടെ ആ സ്കൂൾ ഒരു സ്കൂളിന്റെ പേര് ഗുരുമഹാരാജാവിന്റെ പേര് അവരെന്തുകൊണ്ട് ഇട്ടിരിക്കുന്നത്? ഇറ്റ്സ് ഔട്ട് ഓഫ് റെസ്പെക്ട്. ഇത്
ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്,
നെഹ്റു റൗണ്ട് ഉണ്ട്.
അതെ അതെ. സോ അപ്പം ഇതെല്ലാം ഇതിന്റെ പാർട്ടാണ്. പിന്നെ ഈ ആ ഹിന്ദു ആ സാധനം അവർ നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഇപ്പം നിഷിൻ ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഈ യങ്സ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ലൈക്ക് ദേ ഹാവ് ടു കം ഔട്ട് ആൻഡ് വോട്ട്. റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു റീസൺ, ഞാനൊരു കൊല്ലംകാരനാണേ. കൊല്ലത്ത് നിങ്ങൾ കൊല്ലത്താരിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ നീണ്ടകര പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറൊക്കെയുള്ള നീണ്ടകര പാലമുണ്ട്. അതിൻ്റെ അവിടെ നിങ്ങോട്ട് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്മാരകമുണ്ട്, ആർ എസ് പിയുടെ ബേബി ജോണിൻ്റെ സ്മാരകമുണ്ട്. ആ സ്മാരകത്തിനകത്ത് അത് അടിപൊളി, ആ സ്മാരകം കാണാൻ നല്ല രസമാണ്. ഒരു കട്ടൗട്ടൊക്കെ പോലെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു റെഡ് ക്ലോത്തൊക്കെ, ശരിക്കും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പം അവിടെ റവല്യൂഷൻ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആർ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഇന്ന് ആർ എസ് പിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്.
ഞാൻ ചോദിക്കാൻ നിൽക്കാൻ
ആർ എസ് പിയുടെ പക്ഷെ ആർ എസ് പി എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. നേരെ മറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം. ഈ ബേബി ജോണിന്റെ മകനാണ് ഷിബു ബേബി ജോൺ. അപ്പം ഇവരൊക്കെ ഈ ഒരു കംപ്ലീറ്റ്ലി കമ്മ്യൂണിസം അല്ലെങ്കിലും അതിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്ത് വന്നവരാണ്. ഇപ്പം അവിടുത്തെ കശുവണ്ടി സമരം, കൊല്ലത്തെ കശുവണ്ടി സമരങ്ങൾ, ഇതൊക്കെ ഇതിനൊക്കെ മുതലാളിത്തത്തിനെതിരെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ സോ കോൾഡ് കാലഘട്ടത്തിൽ എനിക്ക് രാഷ്ട്രീയത്തിന്റെ ബേസിക്സ് ഒക്കെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ ആയാലും നാട്ടുകാരുടെ ആയാലും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മളുടെ അടുത്ത് പറയും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് കോൺഗ്രസിനെതിരെ നമുക്കൊരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചായ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ച് കമ്മ്യൂണിസ്റ്റിനോട് ഇതുള്ളത് കൊണ്ട് കോൺഗ്രസ് കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഈ പറയുന്ന വ്യക്തികളൊക്കെ ഇവരുടെ ഈ ഐഡിയോളജീസിനെതിരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന ഒരു യു ഡി എഫ് അധികാരി. ഇപ്പം ബാലകൃഷ്ണപിള്ള, അതായത് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ, എഗൈൻ കൊല്ലത്തുള്ള ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ, അയാൾ കോൺഗ്രസ് തന്നെയായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരുപാട് ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ വ്യൂവേഴ്സിൽ എത്ര പേർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ബാലകൃഷ്ണപിള്ള കെ എസ് ആർ ടി സിയുടെ ഒക്കെ ഭയങ്കര കൊട്ടാരക്കര ഡിപ്പോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്
ഒരുപാട് കാലം
പക്ഷെ കോൺഗ്രസ് ആയിരുന്നു. അയാളുടെ മകൻ ഇപ്പം പിണറായി മന്ത്രിസഭയില്
മന്ത്രിയാണ്.
സോ വേർ ഈസ് ദിസ് ഐഡിയോളജി? ഈ പറയുന്ന ഐഡിയോളജി എവിടെയില്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി വോട്ട് ചെയ്യുന്ന ആള് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലല്ല നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്. നമ്മൾ പോയി ഒരു ചിഹ്നത്തിന് ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു, അവൻ പോയി ആർക്കാണോ സപ്പോർട്ട് കൊടുക്കുന്നത് അവരുടെ ഐഡിയോളജിയാണ് പിന്തുണയ്ക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, നിഷിൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് വി ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. നമ്മൾ ശരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യ് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഇന്ന് പോയി ചെയ്യുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അവർ കോൺഗ്രസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. എത്ര പേരുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ
പറഞ്ഞു വരുന്നത്? കോൺഗ്രസ് എന്ന് ചാടുന്നാണോ പറഞ്ഞു വരുന്നത്?
പറയാൻ പറ്റില്ലല്ലോ, ചാടത്തില്ലേ.
അത് സി പി എം ചാടിക്കൂടെ,
സി പി എം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചാടാതെന്ന് വെച്ചാൽ പേടിയുള്ളതുണ്ട് കേട്ടോ. ഭാവിയിൽ അത് സംഭവിക്കാം, പക്ഷേ
ചാടുന്നുണ്ട്.
ഇത് പ്രത്യക്ഷമായിട്ടാണ് നമ്മളിതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്ഥാനാർത്ഥികള് മാറാത്തതിനെ പറ്റിയായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടിയൊഴുക്കെന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മാറുന്നെന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഇപ്പം ഒരു ഇപ്പം ആരെയാ പറയാം, പിണറായി വിജയൻ നാളെ പാർട്ടി മാറിയെന്ന് വിചാരിക്കാം,
ഒരു കൂട്ടം ആൾക്കാർ മാറും.
അല്ല, പിണറായി വിജയൻ നാളെ പാർട്ടി മാറിയെന്ന് വിചാരിക്കാം, അത് ഭയങ്കര ന്യൂസ് ആവും, ഡിസ്കഷൻ ആവും. ബിക്കോസ് എന്താ, അയാൾ സി പി എമ്മിന്റെ ഒരു ഭയങ്കര നേതാവാണ് എന്നുള്ളത് കൊണ്ട് അറിയും. വർഷങ്ങളായിട്ട് കഴിഞ്ഞ അയാൾ ജനിച്ചടം തൊട്ട് സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പോളിംഗ് ബൂത്തിൽ പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയോ? സോ ഈ അടിയൊഴുക്കാണ് നമ്മൾ ഭയക്കേണ്ടത്. ഈ അടിയൊഴുക്ക്, അതെ, ഈ അടിയൊഴുക്കാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതിക്കുക, ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും മതം തിരികെ കയറ്റുക, എന്നിട്ട് അതിനകത്ത് വലിയ വലിയ ഇപ്പം കഴിഞ്ഞ ദിവസം
ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ 20-30 വർഷമൊക്കെ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റിലോ നിന്ന് ജയിച്ചു പോരുന്ന ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ പാർട്ടി മാറുമ്പോൾ ഇയാൾക്കൊരു റിഗ്രറ്റ് വരില്ല, ഈ വോട്ട് ചെയ്ത ആൾക്ക് ഞാൻ 20 വർഷം ഇയാൾക്ക് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ വോട്ട് ചെയ്തല്ലോ, അപ്പോൾ അയാൾ മാറി, എൻ്റെ അത്രയും വോട്ട് ഞാൻ ആൾക്ക് കൊടുത്തല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് വരുമോ? അതെങ്ങനെയാണ് കാര്യം? ആള്
അഗെയിൻ, എനിക്കിപ്പോൾ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫാരിസ് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ സി ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ആ മുരളി ഗോപിയുടെ ഇന്റർവ്യൂ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. മുരളി ഗോപിയുടെ ഇതിന് മുമ്പിലത്തെ ഇന്റർവ്യൂസ് തന്നെ ഭയങ്കരമായിട്ട്
ഇൻഫ്ലുവൻസേഴ്സുണ്ട്
ഏഷ്യാനെറ്റില്. അപ്പൊ മുരളി ഗോപി അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പൊ ശരിക്കും ഫാൻസിന് വേണ്ടിയിട്ടാണ് വോട്ടിംഗ്. കുറെ ഫാൻസ് ഉണ്ട്, പിണറായി വിജയൻ ഫാൻസ്, നരേന്ദ്രമോദി ഫാൻസ്,
മോവി പോലെ
ഇങ്ങനെ ഫാൻസാണ്. ഇവരൊന്നും ഐഡിയോളജിക്ക് വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ എനിക്ക് 30 വർഷമൊക്കെ വോട്ട് ചെയ്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡെഫിനറ്റ്ലി ഡോണ്ട് നോ വാട്ട് ഐഡിയോളജി ദേ വെയർ വോട്ടിംഗ് ഫോർ. ദേ വെയർ ജസ്റ്റ് വോട്ടിംഗ് ഫോർ പീപ്പിൾ. അതായത് അവർ ചിലപ്പോൾ ആദ്യമേ എന്താ പറയുക, മോഹൻലാലിൻ്റെ ഫാനായിരുന്നു, അതുകൊണ്ട് ഇന്ന് പ്രണവ് മോഹൻലാലിൻ്റെ ഫാനാവുന്നു. ഞാൻ മമ്മൂട്ടി ഫാനായിരുന്നു, അതുകൊണ്ട് ഇന്ന് ദുൽഖറിൻ്റെ ഫാനാവുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പം ഫഹദ് ഫാസിലുണ്ട്, നിവിൻ പോളിയുണ്ട്, എനിക്ക് അവരൊന്നും വേണ്ട, ഞാൻ മമ്മൂട്ടി ഫാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതാണ് ഈ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്ത് വരുന്നവരുടെ ഒരു പ്രശ്നം. അവർ ഒരിക്കലും എന്താ, അവർക്കൊരിക്കലും ഇത് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും കൊച്ചു പിള്ളേരുടെ എൻ്റെയൊക്കെ ചേച്ചിയുടെ മക്കളെ അവരുടെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണടച്ച് പറയുന്ന ഉത്തരങ്ങളായിരുന്നു കെ കരുണാകരൻ, എ കെ ആൻ്റണി. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. അധികം ഈ പറയുന്ന ചീത്ത പേരുകളൊക്കെ ഉണ്ട്, പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. എന്നാലും എല്ലാവർക്കും ജനകീയരായിരുന്നു. ഒന്ന് ആലോചിക്കുക, രണ്ട് പേരുടെ മക്കളും ഇന്ന് ഇത് പാർട്ടിയിലെ. സോ അത് എങ്ങനെ സംഭവിച്ചു? ഈ പിന്നെ ഇതിനകത്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഇതിനകത്ത് കളിക്കുന്നൊരു കളിയുണ്ട്, ആ പേടിപ്പിച്ച ആളെ വശത്താക്കിയത്. ലിറ്ററലി പേടിപ്പിച്ചാണ്. ഹൗ കാൻഡിഡേറ്റ് മകൻ എങ്ങനെയാണ് ബി ജെ പിയിൽ ആയെന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി, ഞാനതിന് ഫാക്ച്വലായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അയാളെ എനിക്കൊന്ന് അന്വേഷണം അറിയാവോ, അത് ആ സംഭവം
അറിയാവോ?
ഞാൻ പറയട്ടെ, നോർത്തിലൊക്കെ ഇപ്പൊ നടന്നു വരുന്ന സമയത്ത് ഞാൻ ധ്രുവരാത്രിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ കറക്റ്റ് ഡാറ്റ വെച്ച് പറയുന്നുണ്ട്, അതായത് ഇ ഡി റെയ്ഡ് വിട്ടിട്ട് ഇവർക്ക് എന്താണ് വേറെ ഓപ്ഷൻ ഇല്ല, അതായത് ബി ജെ പി ജോയിൻ ചെയ്യില്ല. രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്, ഒന്നെങ്കിൽ ജയിലിൽ പോവാം വലിയ തുക ഫൈൻ അടക്കാം, അല്ലെങ്കിൽ ബി ജെ പിയിൽ ജോയിൻ ചെയ്യാം. സോ ഈസി.
അല്ല ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കോൺഗ്രസ്സിലാവട്ടെ സി പി എമ്മിലാവട്ടെ, ഇവർ എല്ലാവരും ഇപ്പോൾ പഴയ പോലെ അല്ല രാഷ്ട്രീയ നേതാക്കന്മാർ. അവർക്ക് പേഴ്സണൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്.
അതായത്
ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ആ നമ്മളെ. ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഈ പഞ്ഞൻ രവീന്ദ്രൻ, അതേപോലെ വയനാട്ടിലൊരു എം എൽ എ ഉണ്ടായിരുന്നല്ലോ, ചെരുപ്പക്കെടാതെ നടന്നിരുന്ന ചേട്ടൻ, അവരൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവരൊന്നും ആ ഒരു അവരെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള നേതാക്കന്മാരുടെ 90% അവർക്ക് ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റും അതൊക്കെ ഇതൊക്കെ മുന്നോട്ട് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ആകെ കുറച്ച്
വർഷം അവരുടെ മക്കൾ വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറ്റും. സോ ബേസിക്കലി അവിടെ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, എവിടെ ഡെമോക്രസി, ദേർ ഈസ് നോ ഡെമോക്രസി. അവിടെ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം ഇല്ല, ഒരാള് എന്താ പറയാ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. സ്വേച്ഛാധിപത്യം നമ്മൾ പറയുന്നത്
അതാണല്ലോ. ഇപ്പൊ ഇപ്പൊ എവിടെ ഇൻഡിപെൻഡന്റ് മീഡിയാസ് എവിടെ ഉള്ളത്?
ഇല്ല
ഇൻഡിപെൻഡന്റ് മീഡിയാസ് ഇപ്പൊ ഇല്ല എന്നല്ലേ പറയാം.
അതായത്
കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്നേ, ഓപ്പണി സംസാരിക്കുന്നേ.
പിന്നെ ആൾക്കാർ ഇതേപോലെ പറഞ്ഞ പോലെ 5 വർഷം ഒന്നും ഇപ്പൊ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ഇലക്ഷൻ ജയിക്കും ഇന്റെ പാർട്ടി പൊളിറ്റീഷ്യൻസിനൊന്നും ഒരു ഉറപ്പില്ല. കോൺഗ്രസ് വരുന്നോ അല്ലെങ്കിൽ സി പി എം വരുന്നോ ഒരു ഉറപ്പില്ല. അപ്പൊ എന്താ, അവിടുന്ന് നല്ലൊരു ഓഫർ കിട്ടിയ ചാടാണ്.
എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ധ്രുവരത്തിയുടെ കാര്യം പറഞ്ഞില്ലേ, ധ്രുവരത്തി പണിയെടുത്തതിൻ്റെ 50% പോട്ട് 25% ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസ് പണിയെടുത്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
അഗൈൻ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു
അല്ലാതല്ല, ഈ ബി ജെ പി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് എവിടെ ഇപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇവിടെ നീ വീഡിയോ ചെയ്യുന്നു, നമ്മൾ അത്യാവശ്യം റീച്ച് ഉള്ളവരെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് നമ്മളെ പേര് വെച്ചിട്ട് നമ്മളെ ഒരു നമ്മളെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനും ഐ ടി സെല്ലിനും ഇറ്റ്സ് വെരി ഈസി. അവർ കേക്ക് വോക്കാണ്, അവരെ കൊണ്ട് ഈസി ആയിട്ട് സംഭവിക്കും. അപ്പം ഈ പറയുന്ന കണക്ക് ഈ ധ്രുവൃത്തി ചെയ്തതിന്റെ 25% പോലും ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസ് ചെയ്തിട്ടില്ല വർക്ക്, ലൈക്ക് ഈ ഇലക്ടോറൽ വർക്ക് ചെയ്തിട്ടില്ല. ഭരിക്കുന്നതിന് ഇരുന്ന് പോയിരുന്ന ഒപ്പോസിഷൻ പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. ഇവിടുത്തെ മീഡിയാസ് എല്ലാം ബയസ്ഡ് ആണ് അല്ലേ, നല്ല പോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബയസ്ഡ് ആണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് എന്നും പറഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ബേസിക്കൊന്ന് ഞാൻ ഫൈസലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡിൽ കിട്ടിയ ആ അവാർഡ് കിട്ടിയ കുറെ പേരെടുത്ത് നോക്കിയാൽ മതി, എല്ലാവരുടെ റീൽസിലും കേരളത്തിനെ പറ്റി, ഇൻക്ലൂഡിങ് ബിയർ ബൈസെപ്സ്. ബിയർ ബൈസെപ്സിനെ പറ്റി എനിക്കൊന്ന് നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിയർ ബൈസെപ്സ് മാത്രമല്ല വേറൊരു ലേഡി ഉണ്ടായിരുന്നു, എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല. വേറെ അഗെയിൻ അനദർ എപ്പിസോഡ് വിത്ത് സമൺ എൽസ്. ഞാൻ യാദൃശ്ചികമായിട്ട് കാണുകയാണ് എന്റെ ടൈം ലൈനിൽ ഇങ്ങനെ വരും, ഈ നാഷണൽ ഇവർക്ക് മൂന്ന് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്.
ഒരാൾ മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞ ഒരാളില്ലേ,
ബൈസെപ്സിന്റെ ഗസ്റ്റ് ആയിരുന്നു. ഹി വൺ ഇറ്റ് അപ്പം ആൻഡ് നരേന്ദ്രമോദി ഭയങ്കരമായിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേറൊരു ലേഡിയാണ്, അഗെയിൻ ഷീസ് എന്തോ കേരളത്തിനെ പറ്റി ഇത്രയും ഒഫൻഡഡ് ആയിട്ടല്ല, എന്നാൽ ഇത് കണക്ക് ഒരു കമൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് എന്തുകൊണ്ട് കേരളം? സോ ലൈക്ക് കേരളം ഇതുവരെ ബി ജെ പിക്ക് തൊടാൻ പറ്റിയിട്ടില്ലാത്ത സംസ്ഥാനമാണ്. സോ ലിറ്ററലി കേരളത്തിൽ ഇത് നമ്മൾ ഈ ഇറച്ചി പോഡ്കാസ്റ്റിൻ്റെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. സോ യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പം നിങ്ങൾ അവർ ഈ യൂത്ത് ടേക്ക് ഔട്ട് ദെയർ കാർഡ് ആൻഡ് വോട്ട് വൈസ്ലി എന്നാണ് പറയാനുള്ളത്.
നമ്മൾ ഡെമോക്രസിന്റെ കാര്യം പറഞ്ഞില്ല, ഡെമോക്രസി ശരിക്കും ഡെമോക്രാറ്റിക് രാജ്യം തന്നെയാണ് ഇന്ത്യ, പക്ഷെ ഡെമോക്രസിന്റെ ഒരു വേറെ ലെവലുകളിലേക്ക് ഇതിങ്ങനെ ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുക. ശരിക്കും സ്വാതന്ത്ര്യത്തിന് ശേഷം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യം ഫോം ചെയ്ത സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടെന്ന് ഇന്ത്യൻ്റെ വാല്യൂസ്, കൾച്ചർ, എല്ലാ റിലീജിയനും എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ലോകത്ത് മൊത്തം ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഇമ്പീരിയലിസം ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൊഴിലാളി സമരങ്ങളും മറ്റു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലായിടത്തും മറ്റേ സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഡെമോക്രസി ഒരു എന്താ പറയുക, കൂടെ കൂടെ ആളുകളുടെ ആവശ്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവോൾവ് ആയി വരാൻ തുടങ്ങി. അതെ, പിന്നീടൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല, ഇപ്പോൾ ബി ജെ പി വന്നതിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു എത്നിക് ഡെമോക്രസി എന്നുള്ളൊരു ലെവലിലേക്ക് മാറി.
അതെ,
ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. അതുപോലെ തന്നെ മതം ഡെമോക്രസിയിലേക്ക് നല്ലോണം ഇൻക്ലൂഡ് ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇത് ഗാന്ധിജി ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ ദിവസത്തേക്ക് ഒരു ഡിക്റ്റേറ്റർ ആവാൻ പറ്റുകയാണെങ്കിൽ, ഒരു സ്വേച്ഛാധിപതി ആവാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഡെമോക്രസിയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും കംപ്ലീറ്റ്ലി മതത്തിനെ എലിമിനേറ്റ് ചെയ്യും. അത് രണ്ടും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ്, ആളുകളുടെ ഉള്ളിൽ അത് അങ്ങനെ തന്നെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും മൂപ്പർ അത് ശ്രമിക്കുക എന്നുള്ളതാണ് മൂപ്പർ പറഞ്ഞത്.
ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്ക് ഡെമോക്രസി നിലവിലുള്ള അർത്ഥം എന്താണ്? ലൈക്ക് മെജോറിറ്റി ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണോ അതോ എല്ലാവരുടെ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണോ?
എല്ലാവരുടെ ഒപ്പീനിയൻ അല്ലേ, ഒപ്പീനിയൻ ഉണ്ട്.
പക്ഷേ ഇവിടെ മെജോറിറ്റി ഒപ്പീനിയൻ അല്ലേ ഇപ്പൊ എടുത്തു പോകുന്നത്,
എലക്ഷൻ വരുമ്പോൾ മാത്രം
അല്ലേ?
അതായത് വോട്ടിംഗ് ബൂത്തിൽ പോകുമ്പോൾ മാത്രമേ എല്ലാവർക്കും വോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാവരും വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അടിപൊളി വേർഡാണ് യൂസ് ചെയ്തത്, എനിക്കറിയത്തില്ല ഞാനത് എവിടെ നിന്ന് എത്നിക് ഡെമോക്രസി ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ആ അടിപൊളി കാര്യം, കാരണം റിയാലിറ്റി ഇറ്റ് ഈസ് എത്നിക് ഡെമോക്രസി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, ഇവിടെ ഈ ജയ് ശ്രീറാമിന്റെ വക്താക്കളുണ്ടേ, ഞാൻ എനിക്കറിഞ്ഞത് ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്ക് ഓഫൻഡഡ് ആവുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ പറയാം, റിലീജിയസ് അതിനു മുമ്പ് എൻ്റെ ഒരു ഇത് പറയാം, റിലീജിയസ് ഹിന്ദുസും ഉണ്ട്, പൊളിറ്റിക്കൽ ഹിന്ദുസും ഉണ്ട്. ഐ എം എ റിലീജിയസ് ഹിന്ദു, ഞാൻ വിശ്വാസിയായ ഹിന്ദുവാണ്, പൊളിറ്റിക്കൽ ഹിന്ദു അല്ല. ഇവിടെ എല്ലാവരും പൊളിറ്റിക്കൽ ഹിന്ദു ആക്കാനാണ് ശ്രമിക്കുന്നത്, ജയ് ശ്രീറാമിൻ്റെ വക്താക്കൾ ശ്രമിക്കുന്നത് വ്യക്തമായിട്ട് അതാണ്. നല്ല അടിപൊളിയായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു ദിവസം ഈ ജയ് ശ്രീറാം വിളിക്കുന്ന ആൾക്കാരും ഗാന്ധിജി, നമ്മൾ പണ്ട് കഴിയുന്ന രഘുപതി രാഘവ രാജാറാം പതി ഇതാവശ്യം, ഇത് ഇവരാരും പറയത്തില്ല. ഗോഡ്സെ നാദൂറം ഗോഡ്സെയുടെ ആൾക്കാരെ ഇത് പറയില്ല, മഹാത്മാഗാന്ധിയുടെ ആൾക്കാർ മാത്രമേ രഘുപതി രാജാവ ഇത് പറയത്തുള്ളൂ. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എന്താ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, തൃശ്ശൂർ പൂരത്തിന് ഈ അയോധ്യയിലെ രാംലല്ലയുടെ കുട കാണിച്ചു എന്ന് പറഞ്ഞപ്പം, ഞാൻ കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് തൃശ്ശൂർ പൂരം നല്ല ഫോളോ ചെയ്യുന്ന എനിക്കൊന്ന്, ഞാൻ 8-9 പൂരത്തിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇഴുകി ചേർന്ന് ഇത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സംഭവം വരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം. ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തൃശ്ശൂർ പൂരത്തിന് ഒരു കുട കാണിച്ചാണ്, അതായത് ഈ അയോധ്യയിലെ രാംലല്ലയുടെ കുട. അപ്പം ഒരു കുടയല്ല കാണിച്ചത്, ഇപ്പം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആൾക്കാർ രണ്ട് പ്രാവശ്യം കാണിച്ചതും, തിരുവമ്പാട്ടി ദിവസം എനിക്ക് മൂന്ന് തവണ എന്തോ കാണിച്ചു. അപ്പം ഇന്ത്യയിൽ നടന്ന ഒരു അയോധ്യയിലെ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നതിനനുസരിച്ച് ഓഫ്കോഴ്സ് രാമക്ഷേത്രത്തിൻ്റെ ഒരു കുട അവർക്ക് കാണിക്കാം, ബിക്കോസ് അതൊരു റിലീജിയസ് പരിപാടി കൂടിയാണ്, അതിനകത്ത് പബ്ലിക് അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അതിനകത്ത് ഒരു കുട കാണിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഒരു കുടയല്ല കാണിച്ചത്, മൊത്തം 4-5 കുട കാണിച്ചു. സോ ഡെഫിനറ്റ്ലി അവിടെ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ റൂളിംഗ് പാർട്ടി ശ്രീരാമനെ ഉപയോഗിക്കുന്നത് റിലീജിയസ് ഹിന്ദുസിന് വേണ്ടിയിട്ടല്ല, പൊളിറ്റിക്കൽ ഹിന്ദുസിന് വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണ്. അഗൈൻ ധ്രുവരത്തി ഹാസ് സെഡ് ഇറ്റ്. ധ്രുവരത്തിയുടെ ലാസ്റ്റ് റീൽ എടുത്ത് നോക്കിയാൽ മതി, ലാസ്റ്റ് മൂന്നോ നാലോ റീൽസ് മുമ്പുള്ള റീലിനകത്ത് ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവർ ഈ ഞാൻ പറഞ്ഞ ഈ പോയിന്റ് അയാൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ വേർഡിങ്സിൽ അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും. ഈ എന്താ പറയുന്നത്, ഗാന്ധിജിയുടെ രാമനല്ല മറ്റേ പുള്ളിക്കാരന്റെ രാമനെന്ന്, അതുപോലെ തന്നെ എന്റെ രാമനല്ല, അതായത് തൃപ്രയർ ഗുരുവായൂരിനോട്, സോറി തൃശ്ശൂർ തന്നെ തൃപ്രയർ ക്ഷേത്രമുണ്ട്, ശ്രീരാമക്ഷേത്രമുണ്ട്. ഇത്രയും നാളായിട്ട് അവിടെ പോലും പോയിട്ടില്ലാത്തവന്മാർ അയോധ്യയിൽ പോകണമെന്ന് പറഞ്ഞ് നാട്ടിൽ കിടന്ന് കരയുന്നുണ്ട് എന്ത് കണ്ടിട്ട്. സോ അത് ഭക്തിയല്ല, അത് രാമനോട് രാമഭക്തി അല്ല. രാമഭക്തി ഉള്ളവനാണെങ്കിൽ എനിക്ക് ഓക്കെ തൃപ്രയർ പോവാതിനെ, എന്നിട്ട് മറ്റേടത്ത് പോകാനെ പറ്റി സംസാരിക്കും. ഈ ഈ ഈ കൊടയുടെ കേസ് വന്നപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് രാമൻ്റെ കൊടയിൽ കാണിച്ചത് വടക്കുന്നാഥൻ്റെ അവിടെ രാമൻ്റെ പ്രതിഷ്ഠയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനെന്താ കാണിച്ചോ? തിരുപ്പതി വെങ്കടാചലപതിയുടേത് കൊട കാണിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ കൊട കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രീരാമൻ്റെ കൊട കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഒരേ പൊളി ഒരു എലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം പോലെ ഒരു ഗംഭീര പരിപാടി ഇത്രയും ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന അഞ്ച് തവണ അതുമായിട്ട് അസോസിയേറ്റ് തന്നെ മാതൃഭൂമി ന്യൂസൊക്കെ കമൻട്രി കേൾക്കണം. മാതൃഭൂമി ന്യൂസിന്റെ ഒക്കെ കമന്ററി
മെസ്സിനെ കാണിച്ച പോലെ അതേപോലെ അല്ലേ?
മെസ്സിന്റെ അഗെയിൻ മെസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെസ്സിനെ കാണിച്ചപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഈ സെയിം ശ്രീരാമനെ കണ്ടപ്പോഴത്തേക്ക് ക്രിസ്ത്യാനോ ഫാൻസിന്റെ കാര്യം വിട്, ക്രിസ്ത്യാനോ ഫാൻസ് ആർ ഡെഡ്. ലൈക്ക് മെസ്സി കപ്പടിച്ചപ്പോഴത്തേക്ക് ഞാൻ ബേസിക്കലി ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. ലൈക്ക് മെസ്സി കപ്പടിച്ചപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അഗെയിൻ ഞാനൊരു പൂരം ഫാനും കൂടാണ്, എനിക്ക് സഹിച്ചില്ല. മെസ്സിന്റെ കൂടെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
എന്തുകൊണ്ടാ? ആ ഒരു റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട്.
റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് കഴിഞ്ഞാൽ ഓക്കെ, അയാള് ഡിസംബറിൽ അയാൾ കപ്പടിച്ച് കഴിഞ്ഞു, നമ്മൾ എങ്ങനെയെങ്കിലും മാസങ്ങൾ ഒരു മൂന്ന് മാസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഉമ്മാരുടെ നെകളിപ്പ് കണ്ടാ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കാര്യം എനിക്ക് പൂരം വഴി പരിചയപ്പെട്ട അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം വഴി പരിചയപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സ്വാഭാവികമായിട്ട് തൃശ്ശൂർ പൂരത്തിന് മെസ്സിയുടെ കൊടയും കൂടെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ വരെ
അപ്പം
അതുപോലെ അത് നാളെ നാളെ തൃശ്ശൂർ പൂരത്തിന് ഈ ആരുടെ കൊട വേണമെങ്കിലും കാണിക്കാം എന്നൊരു പരിതസ്ഥിതി വരും. മനസ്സിലായില്ലേ? ഇത് വിശ്വാസത്തിന് അഗെയിൻ ഞാൻ പറഞ്ഞത് ശ്രീരാമനെ പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നു.
ഫൈസൽ നേരത്തെ ചോദിച്ചിരുന്നു ഇവർ എന്തൊക്കെയാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്, ബാക്ക്ഡോർ പ്രൊപ്പഗാണ്ട മൂവീസ് ആണോ കൊണ്ടുവരുന്നത് ചോദിച്ചിരുന്നു. അതേപോലെ നിങ്ങൾ ഗോഡ്സന്റെ കേസ് പറഞ്ഞപ്പോഴാണ്, ഇപ്പോ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്, സുപ്രീം കോടതിയിൽ എന്തൊരു കേസ് നടക്കുന്നുണ്ട്. അതിൽ അവര് പറയുന്നത് എന്താ വെച്ചാൽ, ഗോഡ്സേക്ക് നാല് വടി കൊണ്ടിട്ട് മൂന്നെണ്ണല്ല, നാലാമത്തെ വെടി കൊണ്ടാണ് ഗോഡ്സെ മരിച്ചത്.
ഗോഡ്സെ മരിച്ചത്
ഗോഡ്സെ വെടി വെച്ചു, അല്ലെങ്കിൽ നാലാമത്തെ വെടിയിലാണ് ഗാന്ധിജി മരിച്ചിട്ടുള്ളത്, ഗോഡ്സെ വെച്ച വെടിയിലല്ല. എന്നിട്ട് അതിന് ഒരു ഒരു വക്കീലിനെ വെച്ചിട്ട് അവരെന്താ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഇതിനെച്ച് അതും ബി ജെ പി അനുഭവം ആയിട്ടില്ല എന്തോ സംഭവമാണ്. എന്നിട്ട് ഈ റിപ്പോർട്ട് സബ്മിറ്റ് വരാൻ പോണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് നാലാമത്തെ വെടിയിലാണ് മരിച്ചത്, ഗോഡ്സെ അല്ല കൊന്നിട്ടുള്ളത്. കൊന്ന ആള് ആ നാലാമത്തെ വെടി വെച്ച ആള് എന്താണ് ഒരു കൊലയാളിയാണ്, അത് ഇന്ന ഇന്ന പാർട്ടിയുടെ ഒക്കെ ആൾക്കാരാണ് വെച്ചത്.
അപ്പൊ
ആ രീതിയിൽ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ഇത് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇവർക്ക് ഈസിലി പാസ്സാക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമുക്കറിയാം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന്. ഓവർ ദി ഇയേഴ്സ് ഇതൊന്നും എവിടെയും ഉണ്ടാവില്ല. ഓവർ ദി ഇയേഴ്സ് ലൈക്ക് നാലാമത്തെ വീട് കൊണ്ട് ഗാന്ധിജി മരിച്ചു,
സത്യങ്ങൾ
മറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്.
ഈ ജയ് ശ്രീരാമന്റെ കാര്യം പറഞ്ഞപ്പോ അതില്ലേ, മുമ്പൊക്കെ അത് കേട്ടിരുന്നത് നോർത്തിലായിരുന്നു. ഞാൻ കാര്യം പറയല്ലോ, ഞാൻ കേരളത്തിൽ ഇപ്പൊ അടുത്ത് മുതലാ കേട്ടു വന്നേ. കേരളത്തിൽ നമ്മളെ സ്വാമിയ ശരണായ പാതയായിരുന്നു കൂടുതൽ,
അതും കൂടുതലൊന്നുമില്ല. ശബരിമല
എന്നാലും അതായിരുന്നു ഒരു റിലീജിയസ് ഇതൊക്കെയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഈ ജയ് ശ്രീരാം കുറച്ച് കാലമായിട്ട് വന്നു, അതൊരു കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ പിന്നെ റിലീജിയസ് ആയ ആൾക്കാർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ജയ് ശ്രീരാം ഇപ്പൊ ഈ അള്ളാഹു അക്ബർ എന്ന് ടെററിസ്റ്റ് വെടിവെക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ജയ് ശ്രീരാമിനെ. പക്ഷെ ചില വീഡിയോസിന്റെ ഒക്കെ താഴെ കാണാം ജയ് ശ്രീരാം ഈ മുസ്ലിം വീഡിയോസിന്റെ ഒക്കെ ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ അതാണ്. അതും ആ ഐ എസിന്റെ ടെററിസ്റ്റ് ഉപയോഗിക്കുന്ന സെയിം ആയിട്ട് എനിക്ക് തോന്നാറ്.
പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിന്റെ ആ ടൂളിന്റെ ഏറ്റവും വലിയ വക്താവാണ് ശ്രീരാമൻ. മനസ്സിലായില്ലേ? ഇപ്പം കേരളത്തിനെ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ എത്ര പേർക്ക് അറിയുന്നു, ഞാൻ ഈ ഹിന്ദു മത വിശ്വാസിയായതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനൊരു കാര്യമുണ്ട്. കേരളത്തിലും മുരുകൻ എന്ന് പറയുന്ന ഐഡലിന്റെ ക്ഷേത്രങ്ങളുണ്ട്. ഹരിപ്പാട്, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി, ഞങ്ങളെ കൊല്ലത്ത് ഉമയനല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അങ്ങനെ കുറെ അമ്പലങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും മുരുകൻ അമ്പലം എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യുക സൗത്ത് ഇന്ത്യൻസിന് പളനിയാണ്. പളനിയാണ് നമ്മൾ ഓടി പളനി ഇട്ടും. ലൈക്ക് ഇതിനകത്ത് ദർ ഈസ് സംതിങ് കോൾഡ് റിലീജിയസ് ടൂറിസം. റിലീജിയസ് ടൂറിസം എന്നും പറഞ്ഞ ഒരു സാധനമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, എനിക്ക് ഒഫൻഡഡ് ആയിട്ടൊരു സാധനമാണ്. ഞാൻ ഈ പറയുന്നതായിരിക്കും തൃപ്രയർ ശ്രീരാമക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പോയിട്ടുണ്ട്, അടിപൊളി ആംബിയൻസ് ആണ്, ഫ്രണ്ട് കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്, നല്ല രസമാണ്, അടിപൊളി ക്ഷേത്രമാണ്. അവിടെ ആരും പോയി ജയ് ശ്രീരാം വിളിക്കത്തില്ല. അവിടെ നമ്മൾ പോയിട്ട് രാമനാമം ചൊല്ലാറുണ്ട്. അവിടെ പോയി ജയ് ശ്രീരാം വിളിക്കത്തില്ല. ജയ് ശ്രീരാം ബേസിക്കലി ഹിന്ദിയാണ്. സോ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ അത് വിളിക്കത്തില്ല ഒരിക്കലും. സോ ഇതെങ്ങനെയാണ് വന്നത് ഈ സാധനം? ഞാനൊക്കെ ഈ സാധനം കേട്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും റീൽസിനകത്ത് ഇവന്മാർ ഓരോ പാവങ്ങളെ പിടിച്ചിട്ട് ഇടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ അടിക്കാൻ നേരത്തോ എവിടെയും തല്ലിപ്പൊളിച്ചിട്ടോ ഒരു കൊടിയും പിടിച്ചിട്ട് ജയ് ശ്രീരാം. അതെങ്ങനെ ശരിയാവും ഇവിടെ? പിന്നെ ഇവിടെ വേറെ വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഈ പറയുന്ന കണക്ക് അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10,000 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ജയ് വിളിക്കാം, എന്തുകൊണ്ട് ശ്രീരാമന് മാത്രം? ദർ ഇസ് എ പർപ്പസ്. അതിനാ ഈ അഗെയിൻ ആ വേർഡാണ് പൊളിറ്റിക്കൽ ടൂൾ. വിശ്വാസം കൊണ്ടൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് വിശ്വാസം. പിന്നെ ഈ ഇപ്പം ഈ അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയിട്ടൊക്കെ അതിനെപ്പറ്റി ഉണ്ടായ ചർച്ചകളും അതിനെപ്പറ്റി ഉണ്ടായ ഇത്രയും വിവാദങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് കാര്യം? അത് അതിനകത്ത് പൊളിറ്റിക്സ് കലർന്നതുകൊണ്ടാണ്. ഞാൻ ഫൈസലിൻ്റെ അടുത്താണോ ആരുടെ അറിയാം, നമ്മൾ പറഞ്ഞു തോന്നുന്നു ഈ അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തന്നെ മറ്റേ ഇസ്കോണിൻ്റെ ദുബായിൽ
വേറൊരു അമ്പലം,
അടിപൊളി ആർക്കിടെക്ടിൽ നല്ല സൂപ്പർ അമ്പലം പണിഞ്ഞു.
പക്ഷേ ഈ അമ്പലങ്ങളൊക്കെ ഒരേ ഡിസൈൻ ഉള്ളത് വരുന്നേ?
അല്ല ഡിസൈൻ അല്ല, ഞാൻ ഈ ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അയോധ്യയിലേക്കാട്ടിലും അടിപൊളി നല്ല, അത് അവിടെ യു എയിൽ പണിയുമ്പോൾ അറിയാലോ അത്ര ഇതാണ്. അത് ആർക്കും വേണ്ട, അതെന്താ അമ്പലം അല്ലേ? അത് ഈ പറഞ്ഞ
അത് കൂടുതൽ ചർച്ച ചെയ്തില്ലല്ലോ.
അത് ആർക്കും, അതാ ഞാൻ ചോദിച്ചത്, ഹിന്ദുസിന് വേണ്ടേ അത്? മുസ്ലിംസിന്, അത് മുസ്ലിംസിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫാക്ടറി കിടപ്പുണ്ട്, അതായത് ഇതിനകത്ത് അവിടെ ഒരു പള്ളി ഡെമോളിഷ് ചെയ്തതിൻ്റെ ഒരു ഫാക്ടറി അവിടെ കിടക്കുന്നുണ്ട്. അവരെ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഹിന്ദുസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഈ റിലീജിയസ് ഹിന്ദുസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ രാമക്ഷേത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി, കാരണം എന്തുകൊണ്ട് മറ്റേ ക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നില്ല? സോ ഡെഫിനറ്റ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ വിശ്വാസം കൊണ്ടൊന്നും അല്ല. എനിക്കങ്ങ് രാമപാദം പോകണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ ഇത് അഗെയിൻ ഇതും ഇതെല്ലാം അജണ്ടയുടെ പാർട്ടാണ്. കേരളത്തിൽ പോലും മലയാളത്തിൽ വരുന്ന റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും ഒക്കെ അടിയിൽ പോലും ഈ ജയ് ശ്രീറാം വിളി ഇപ്പോൾ കാണാൻ പറ്റും. ഉള്ളിൽ നിന്ന് വരുന്ന സാധനമൊന്നുമല്ല.
എന്താണോ എനിക്ക് വേറൊരു വിഷയം കൂടുതൽ കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പേടിക്കണം. പേടിക്കേണ്ട വിഷയം എന്താ, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടതിൽ ഫാർമസ്യൂട്ടിക്കൽ ഇലക്ട്രോൺ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇലക്ട്രോൾ ബോണ്ട് ത്രൂ പാർട്ടികൾ കൊടുത്തിട്ടുള്ളത്, അത് പുറത്ത് വന്ന കണക്ക് പ്രകാരം. ഓക്കെ, അതിൽ തന്നെ 38 crore ഒക്കെയാണ് സിപ്ല പോലുള്ള കമ്പനികൾ, അതേപോലെ തന്നെ പല എന്താ ടൊറൻ ഫാർമ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല കമ്പനികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന 4-5 companies ഉണ്ട്, ഇവരുടെ ഒക്കെ നമ്മൾ ന്യൂസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റിയുള്ള ഗൂഗിൾ ന്യൂസ് അബൌട്ട് ദിസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവർക്കൊക്കെ പല അലഗേഷൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലായിട്ട്. അതായത് ഇവരുടെ ക്ലിനിക്കൽ ട്രയൽസ് ഫെയിലായത്, ഇവരുടെ മെഡിസിൻസ് ഫെയിലായത്, ഒരു ഒരു കഫ് സിറപ്പ് ഉണ്ട് ഏതോ കമ്പനി, ഒരു സൈദ കാഡ്ലാക്ക് അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ പേരിൽ ഒരു കഫ് സിറപ്പ് ഉണ്ട്, അത് കുടിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ 20 ചെറിയ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ് അത് ബാൻ ചെയ്തു. അതേ സാധനം കുടിച്ചിട്ട് കാമറൂണിലും ഇതുപോലെ കുട്ടികൾക്ക് കഫ് സിറപ്പ് കുട്ടികളെ കേസ് ചെയ്യാൻ പറഞ്ഞു. കഫ് സിറപ്പ് കുടിച്ചിട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇഷ്യൂസ് അല്ല ഡെത്ത് ആയിട്ടുണ്ട് കുട്ടികൾ. എന്നിട്ട് അവർ ഇത് അവിടെ ബാൻ ചെയ്തതാണ്. ഇവിടെ ഇന്ത്യയിൽ അപ്പോൾ ആ സമയത്ത് ഇതിന്റെ എൻക്വയറി വന്നു, എൻക്വയറി വരുന്നു, ഇവർ അന്വേഷിക്കുന്നു. എന്താ ഈ ഗുജറാത്തിലുള്ളൊരു ഡ്രഗ് കൺട്രോൾ ഈ മെഡിസിൻ്റെ ഒരു ബോർഡുണ്ട്, ആ ബോർഡാണ് ഇവർക്കൊക്കെ ലൈസൻസും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇവരെ കൊണ്ട് അന്വേഷിപ്പിച്ചു, ഇവർ ടെസ്റ്റിന് വേണ്ടിയിട്ട് കോടതി പറയുകയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം ഈ മെഡിസിൻസ് എന്ന് പറയണം. എന്നിട്ട് ലാബിൽ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ ടെസ്റ്റ് ചെയ്യാൻ അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് കോടതി വീണ്ടും ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, അവർ മറുപടി പോലും കൊടുക്കുന്നില്ല കോടതിക്ക്, ഇതിലല്ലേ. എന്നിട്ട് നമ്മൾ പിന്നെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് എല്ലാം 8 crore 10 crore ഒക്കെ ബി ജെ പി പോലുള്ള ഗവൺമെൻറ്റിന് പാർട്ടീസിന് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഈ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിക്കണം എന്ത് വിശ്വസിച്ചാണ് ഡോക്ടർമാർ നമുക്ക് ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ആന്റി വൈറൽ മെഡിസിൻ ഉണ്ട്, ഒരു റെംഡെസിവിർ, അതാണ് ഞാൻ പറഞ്ഞത്, ആന്റി വൈറൽ മെഡിസിൻ ഉണ്ട് നമ്മളെ കോവിഡിന്റെ സമയത്ത് അടിച്ചിരുന്നത്. അത് ഡോക്ടേഴ്സ് പേഷ്യൻസിന് അടിച്ചിട്ട് പേഷ്യൻസ് അതിലെന്തോ ഫീവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് അണുക്കള് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് ഫീവർ കൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടേഴ്സ് ഇത് കൊടുക്കാണ്ടിരുന്ന സമയത്ത് പേഷ്യൻസ് നോർമൽ ആവുന്നുണ്ട്, മനസ്സിലല്ലേ. എന്നിട്ട് ആ അങ്ങനത്തെ മെഡിസിൻസ് പോലും ക്ലിനിക്കൽ ട്രയൽസിൽ അവർ ഫെയിലായിട്ടാണ് എന്തേന്ന് പുറത്തിറക്കുന്നത്. അപ്പോൾ ഇത് പുറത്തിറക്കാതെ പെർമിഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഗവൺമെൻറ് ഒന്നും അനങ്ങുന്നില്ല. ഈ മെഡിസിൻസ് ചില മെഡിസിൻസ് ഇവരെ റീകോൾ ചെയ്തിട്ട് ആ കമ്പനിക്ക് കംപ്ലീറ്റ്ലി പിന്നെയും സെയിൽ ചെയ്യാൻ പെർമിഷൻ
കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് തിരിച്ച് നമുക്ക് തന്നെ കിട്ടുന്നില്ല, എല്ലാവരും ഓർക്കണം എന്നില്ലെന്ന് പറയാം. ഇങ്ങനത്തെ പല പണി ഇതിപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ മാത്രമാണ്, ബാക്കി ഇനി ഫുഡിൽ വരാനുണ്ട്, മെഷീനറീസിൽ വരാനുണ്ട്, എക്യുപ്മെന്റ്സിൽ വരാനുണ്ട്, വെഹിക്കിൾസിൽ വരാനുണ്ട്. ഇങ്ങനെ പല കമ്പനീസും ടെസ്റ്റിങ്ങിലൊക്കെ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ നാട്ടിലൊരു കാർ ഇറക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ടെസ്റ്റിംഗ് സേഫ്റ്റി ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തിയതാണ്. ഇങ്ങനത്തെ കമ്പനീസ് ഇതുപോലത്തെ ഇലക്ട്രോണിക് ബോണ്ട് സ്കാം ത്രൂ ഇവർ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ട് ഇവരെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് സാധാരണക്കാരാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകാനാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ശരിക്കും മനസ്സിലാക്കും. ദുരാത്തിയുടെ വീഡിയോയിൽ ഇതിന്റെ കറക്റ്റ് ഡാറ്റ വെച്ച് അവൻ പറയുന്നുണ്ട്. വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്.
ഈ സെയിം സംഭവം കോൺഗ്രസിൽ വെച്ചിട്ടില്ല, കോൺഗ്രസിന് വന്ന ഫണ്ടിലില്ല,
കോൺഗ്രസിനും കോൺഗ്രസിന് 2 കോടി 3 കോടി കൊടുത്ത കമ്പനീസ് ഉണ്ട്,
ഇഷ്ടംപോലെ
കമ്പനീസ് ഉണ്ട്. പക്ഷേ അതേസമയം ബി ജെ പിക്ക് കൊടുത്തിട്ടുള്ളത് 8 കോടി 10 കോടി 12 കോടി 38 കോടി മൊത്തത്തിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാത്രം കൊടുത്തിട്ടുണ്ട് 944 കുറച്ചു.
ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടിരിക്കുന്നത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ
നിന്നാണ്. അതുപോലെ 45 കോടി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാത്രം കൊടുത്തിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ്, കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്.
അതെന്താണെന്നറിയോ, ഒന്നാമത് എല്ലാവരും ചാൻസ് കാണുന്നത് ബി ജെ പി വരുന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പോ നേരെ തിരിച്ച് കോൺഗ്രസ് വരുന്നുണ്ടെങ്കിൽ സെയിം സംഭവം നടക്കും. ഇത് നമുക്ക് ബി ജെ പിന്നെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ആ കാര്യത്തില്.
അല്ല മാത്രമല്ല, ഗുജറാത്തിൽ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. അപ്പൊ ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഫണ്ട് കിട്ടിയതായിട്ട്.
അപ്പൊ ഇപ്പൊ പലരും ചോദിക്കല്ലോ, ഇപ്പൊ മറ്റേ പാർട്ടിക്കും കിട്ടിക്കണല്ലോ, അപ്പൊ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ബി ജെ പി ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ അവർ ഡിക്റ്റേറ്റർഷിപ്പിലോട്ടാണ് പോകുന്നത്, പിന്നെ ഇതിനൊരു തിരിച്ചുവരവില്ല. പക്ഷെ മറ്റ് പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ പ്രഷർ ചെലുത്താൻ പറ്റും. അതായത് ഇങ്ങനത്തെ നിയമം ഇപ്പൊ ഇ ഡി അതേപോലെ തന്നെ ഈ സി ബി ഐ അല്ല എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ അതാണ് ഇ ഡി. പിന്നെ ഇങ്ങനത്തെ ഈ ടീമിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്കാം, ഇല്ല പ്രഷറൈസേഷൻ ബില്ലും കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ബി ജെ പി വന്നു കഴിഞ്ഞേക്കാട്ടിൽ എത്രയും ബെറ്റർ ആണ് ബാക്കി പാർട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്തെടുക്കാൻ, അതാണ് പറഞ്ഞു വരുന്നത്.
അൾട്ടിമേറ്റ്ലി ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഈ ബിസിനസ് ആസ്പെക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ബിസിനസ് ആസ്പെക്ട്സിൽ നമ്മൾ പൈസ മേടിച്ചിട്ട് വോട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇതാണ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലെ
ഭീകര, ഞാൻ അതെ എത്ര ഭീകരത നടക്കുന്നത്, മെഡിസിനിൽ നമ്മൾ എന്ത് വിശ്വസിച്ച നാട്ടിൽ.
അതെ,
ഇമാരി കളികളാണ് നടക്കുന്നത്.
നോർത്ത് ഈസ്റ്റിലെ ഏതൊരു ബ്രിഡ്ജ് കൊളാപ്സ് ആയ അവര് അതിന്റെ ആ കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനീസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
അതാണ് പൈസ വാങ്ങിയിട്ട് ഇവരുടെ പല ടെസ്റ്റിങ്ങുകളും ഇവരുടെ സേഫ്റ്റി കാര്യങ്ങളും എല്ലാം ബിഹേവിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ പാലം കൺസ്ട്രക്ഷൻ, ഈ വണ്ടി മാനുഫാക്ചറിങ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഒക്കെ ഈ പ്രശ്നങ്ങളില്ലേ.
അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ നമ്മുടെ ബാക്കിലൂടെ പോളിസികളെ പുഷ് ചെയ്യും. ഫ്രണ്ടിൽ ജയ് ശ്രീമരാൻ വിളിക്കുമ്പോഴത്തെ കുറെ പേര് ഇതിന്റെ പുറകെ അങ്ങ് പോകും. ഇതിന്റെ പുറകെ കൂടെ കുറെ പോളിസികൾ ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്, കുറെ പരിപാടികൾ.
പിന്നെ ഇപ്പൊ ഞാൻ റീസെന്റ് എനിക്ക് പറയാം, അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം, അറസ്റ്റ് ചെയ്തത്, അതില് ഓറോബിന്ദോ ഫാർമ എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്താ പുള്ളിയാണ് പുള്ളിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചത്. പുള്ളി ജയിലിലായി, 6 മാസം ജയിലിലായിരുന്നു, ബെയിലൊന്നും കിട്ടിയില്ല. കെജ്രിവാളിനെതിരെ സംസാരിച്ചു, ലൈക് കെജ്രിവാളിനെതിരെ ഇൻവോൾവ്മെന്റ് എന്നുള്ള ഇതിൽ ഒരു ഹിന്റ് കൊടുത്തു, ഒരു മൊഴി കൊടുത്തു. പുള്ളി ഇത് 6 മാസം കഴിഞ്ഞപ്പോ ബെയിൽ കിട്ടി, മനസ്സിലായില്ലേ.
അതാണ്
കെജ്രിവാളിന്റെ അതേ സംഭവം നമ്മളെ കേരളത്തിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണല്ലേ കേട്ടെ.
പിന്നെ വേറെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ വിഷയം പറഞ്ഞാൽ
മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ്,
അതാണ് ഞാൻ പറയാൻ വന്നേ.
അല്ല, അതേപോലെ തന്നെ ഇപ്പോ കോൺഗ്രസിന്റെ മറ്റു പാർട്ടികളുടെയും ഫണ്ട് എന്താ ഫ്രീസ് ചെയ്തല്ലോ, അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്തല്ലോ. അതിലും ഇതുപോലെ ഞാൻ കണ്ടത് എന്താ വെച്ചാല്, ഇവര് INC കോമഡി എന്ന് വെച്ചാൽ അവര് ടാക്സ് ഫയൽ ചെയ്ത സമയത്ത് അവരുടെ പഴയ പാൻ കാർഡ് എന്തോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, അതായത് 7 ഇയേഴ്സ് മുന്നേ അവർ ചെയ്ത എന്തൊരു തെറ്റിനൊക്കെ, ലൈക് തെറ്റ് മീൻസ് ഇൻ ദ സെൻസ് ഇതുപോലെ ഡോക്യുമെന്റ്സ് മാറി കൊടുത്തതിനൊക്കെ ഇപ്പൊ അവർ അത് പറഞ്ഞിട്ട് ബ്ലോക്ക്
ചെയ്യുന്നത്. 140 MPമാരെ
അതെ അതെ, 140 MPമാർ എന്ന് പറയുമ്പോൾ ഏകദേശം 40-50% ആയി ലോക്സഭയിലെ, ലൈക്ക്. പിന്നെ എന്നിട്ട് അവരവിടെ പുതിയ പ്രമേയങ്ങളും ഇങ്ങനത്തെ ഓരോ ബില്ലും കൊണ്ടുവന്ന് പാസ്സാക്കുകയാണ്. മനസ്സിലായി. അപ്പൊ 40% ഓഫ് ദ ഇന്ത്യൻ ജനതയുടെ വോയിസ് അവിടെ പാർലമെന്റിൽ കേൾക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ.
അല്ല, സിമ്പിളായിട്ട് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ലേമാൻ ഭാഷയിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഭൂരിപക്ഷം കിട്ടി ഇത്ര 10% സീറ്റുകളായി കഴിഞ്ഞാൽ പിന്നെ ഇവർ തീരുമാനിക്കും. എന്നിട്ട് ഇവർ മറ്റേ ഇല്ല സിനിമയിൽ പറയുന്നവർക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ മുണ്ടോക്കി കാണിക്കും ആര്, ഞാൻ തന്നെ
പറഞ്ഞിട്ടുണ്ടല്ലോ 400 മുകളിൽ അവർക്ക് അവർ എയിം ചെയ്യുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നവർ പറയുന്നത് അത് പച്ചക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്.
ഈ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് അഗൈൻ എടുത്തു നോക്കുകയാണെന്ന് ഞാൻ ആലോചിക്കുക, പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കളിയാക്കുന്നുണ്ട് ഈ തമിഴ്നാട്ടുകാർക്ക് ഇങ്ങനെ അവരിങ്ങനെയാണ് ഏതെങ്കിലും. ഇപ്പൊ MGR അവിടെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഏതെങ്കിലും സിനിമ നടനെ കണ്ടുപിടിച്ചാൽ ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിക്കുക, കേരളത്തിലും അതേ ഒരു അവസ്ഥ ഒന്നല്ലേ.
ഈ ആക്ടേഴ്സ് അല്ലേ, ഞങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്ത കാര്യമല്ലേ ഇത് മുമ്പ്. എന്താ വെച്ചാൽ പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് ഫാൻ ബേ, ഇപ്പൊ ആ ഒരു സംഭവം ഇപ്പോഴാണ് വന്നത്. മുകേഷ് ഉണ്ട് നിങ്ങളെ നാട്ടിലല്ലേ?
ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ സിനിമ നടന്നവരാ, കൃഷ്ണകുമാർ മുകേഷ് MLA ആണോ ആലോചിക്കുക. അയാള് തോറ്റു കഴിഞ്ഞാൽ അയാൾ MLA ആയിട്ട്, അയാള് എന്തുകൊണ്ട് വേറെ സ്ഥാനാർത്ഥി നിൽക്കുന്നില്ല?
പോപ്പുലാരിറ്റി കളിക്കുന്നത്
സോണിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ. അപ്പം അടുത്ത ഒരു ഇലക്ഷൻ വീണ്ടും വരും MLA. ഈ ചിലർക്കൊന്നും അറിഞ്ഞുപോലും കൂടാ ഇതിനകത്ത് ഇത് ഏത് ഇലക്ഷന് വേണ്ടിയിട്ടാണ്. അവർ ചോദിക്കുമ്പോഴത്തേക്ക് മുകേഷ് അന്ന് മുകേഷ് ജയിച്ചതല്ലേ, ഞാൻ
മുകേഷിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കൊല്ലത്തെ നാട്ടുകാർ പറഞ്ഞ്, ഇതിന്റെ മുമ്പ് MLA നിന്ന സമയത്ത് നിങ്ങളെ ഇപ്പോഴാണല്ലോ കാണുന്നത് പറഞ്ഞാണ്ട്.
അതൊക്കെ
ഉണ്ടാവും,
അത് മൂപ്പർ എന്തുകൊണ്ട് പറയുന്നത്, മൂപ്പര് പോപ്പുലർ ആണ്, മൂപ്പര് പല TV പ്രോഗ്രാംസിനകത്തൊക്കെ അയാളുടെ ഫേസ് വരുന്നുണ്ട്. അപ്പൊ അയാളെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ അങ്ങനെയാണെങ്കിൽ എത്ര നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥാനാർത്ഥി.
ഗണേഷ് കുമാറിനെ പറ്റിയിട്ടൊന്നും അങ്ങനത്തെ കംപ്ലൈന്റ് കേൾക്കില്ല.
ഗണേഷ് കുമാറിനെ പറ്റിയിട്ടും അഗൈൻ,
പക്ഷെ
ഈ പറയുന്ന PR വർക്ക് ഉണ്ട് ഗണേഷ് കുമാറിന്റെ ഒക്കെ, എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നരേന്ദ്രമോദിയെക്കാട്ടും വലിയ PR വർക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തോ അറിയത്തില്ല, ലൈക്ക് ഓഫ് കോഴ്സ് ഇവരെല്ലാം ഈ സ്റ്റാർഡം നിലനിർത്തുകയാണ്, ഇത് അതുകൊണ്ടാണ് ഈ അപൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കീപ്പ് ചെയ്യുന്നത്. ഇവരെല്ലാം സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കളികളാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ വന്നിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് തൊട്ടേ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റമില്ലാത്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇലക്ഷനിൽ ഈ ഇത് കോഡ് ഓഫ് കണ്ടക്ട് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ TN ശേഷനെ പോലുള്ള പുള്ളിക്കാരനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, ഒന്നും വന്നിട്ടില്ല. ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നു, ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും പിറ്റേന്ന് പത്രം വരാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും TV മുമ്പിൽ ഒന്ന് നോക്കിയാണ് ഇലക്ഷൻ റിസൾട്ടിന് എല്ലാവരും TV മുമ്പിലായിരിക്കും, മൊബൈലിൽ ഫുള്ള് അതായിരിക്കും. ഒരു പാർട്ടി തോക്കുന്നു, ഒരു പാർട്ടി ജയിക്കുന്നു, അവന്മാർ കുറേ പോസ്റ്റ് ഇടുന്നു.
പിന്നെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം നമ്മൾ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചൊരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ റീസെൻ്റ് നടന്ന പത്തനംതിട്ടയിൽ
നടന്ന
വയനാട് നടന്ന മോക്പോളിൽ മോക്പോളിൽ എന്താ സംഭവിക്കണേ?
അതെ,
9 കുത്തുമ്പോൾ 10 വീണ് സാഫ്രൺ പാർട്ടി.
സാഫ്രൺ പാർട്ടി അതാണ് നമ്മൾ, നമുക്കൊരിക്കലും ഫുള്ള് സ്കാമാണ്
ഈ ഇലക്ട്രോൽ ബോണ്ട് സ്കാം തന്നെ. ഇന്ത്യയിലെ എന്നല്ല, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സ്കാമാണ് തന്നെ.
ഈ മീഡിയാസ് ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ്, ഈ മീഡിയാസ് ഒന്നും ഒരൊറ്റ ആക്ഷൻ മിണ്ടാ, മീഡിയാസ് എല്ലാ മീഡിയാസും ഒരൊറ്റ ദിവസം കത്തിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കണക്ക് ഈ ചില സിനിമകളെ കണ്ടിട്ടില്ലേ, ഇപ്പം ഒരു ഹൈപ്പും കാണത്തില്ല. ഇപ്പം ഒരാൾ വന്നിരുന്നിട്ട് പറയാണ്, ഒരു AD വന്നിരുന്നിട്ട് ഇപ്പം ടിനു ബാബുജൻ വന്നിരുന്ന് പറയാണ് ലാലേട്ടൻ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും, ആ സിനിമയുടെ ഹൈപ്പും കയറുന്ന ഒരു വേറെ ലെവലുണ്ട്. ഇതുപോലെയുള്ളു ലൈക്ക് ഇലക്ട്രൽ ബോണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഓപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ടോ മീഡിയ ഒരു ദിവസം നല്ലതുപോലെ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള ഇത് കൂടും. അത് അത് നടക്കത്തില്ല, അത് ചെയ്യത്തില്ല, മീഡിയ ചെയ്യത്തില്ല.
എന്തുകൊണ്ടാണ്?
ദേ ആർ ഫണ്ടഡ് മോർ, ദേ ആർ വെരി മച്ച് ഫണ്ടഡ്. ഈ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ആ മുരളീഗോപിയുടെ ഇന്റർവ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മുരളീഗോപി അതിനകത്ത് പറയുന്നുണ്ട് ലൂസിഫർ ലാസിനെ പറ്റി പറയുന്നുണ്ട് ഫണ്ടിങ്. ലിറ്ററലി ഇലക്ട്രൽ ബോണ്ട് സ്കാം എന്ന് പറയുന്നത് ആ സോ കോൾഡ് ഫണ്ടിങ് ആണ്. ആ ഫണ്ടിങ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരധികാരത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ആരധികാരത്തിൽ വന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉടായ്പകൾ കാണിക്കാൻ പറ്റുക, അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം ഇരിക്കുന്ന റൂളിംഗ് പാർട്ടി ഇരിക്കുമ്പോൾ അവർക്ക് എന്ത് ഉടായ്പും ചെയ്യാം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം അവർ ഫണ്ട് ചെയ്യുന്നു. അഗൈൻ വിദേശ ഫണ്ടുകൾ വരുന്നു, എന്ത് അലമ്പും കാണിക്കാം, ജനങ്ങളെ പറ്റിക്കാം, ബിസിനസ് ഗ്രോ ഉണ്ടാകാം.
സത്യം പറഞ്ഞാൽ ഈ ജനാധിപത്യം ഇങ്ങനെ ആകപ്പാടെ ഒരു
ജനാധിപത്യം പോസ്റ്റുകൾ കാണാൻ പറ്റും. ഈ സാഫ്രോൺ പാർട്ടി വന്നതിന് ശേഷം ഇന്ത്യയുടെ അവിടെ ഇന്ത്യക്ക് ഭയങ്കര വിലയാണ് അതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞേ, നമ്മള് ന്യൂസ് പുറത്തുള്ള ന്യൂസ് നോക്കിയാൽ മതി, ഫുള്ള് വിലയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മെഡിക്കലിന്റെ കേസ്, ഈ മെഡിസിന്റെ കേസ് തന്നെ ഇപ്പൊ ഉസ്ബേക് അതുപോലത്തെ കൺട്രീസിലൊക്കെ അവർ ബാൻ ചെയ്തു. ഈ മെഡിസിന് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അണ്ടറിൽ വേറെ കുറെ കൺട്രീസിൽ ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പോ പ്രോപ്പർട്ടി എന്താ പ്രോപ്പർട്ടി അല്ല പോവർട്ടി ഇൻഡെക്സ്, അതെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോഴും ഇന്ത്യന്റെ വില അവിടെ താന്നുകൊണ്ടിരിക്കുന്നു. ശരിക്ക് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്.
ഇലക്ട്രിക് ബോണ്ട്സ് വന്ന്
2017
ആ ടൈമിൽ ഇത് ഇങ്ങനത്തെ ഒരു സ്കാം ആകും എന്നുള്ളൊരു പോസിബിലിറ്റി എന്തുകൊണ്ട് ആ ടൈമിൽ ചർച്ച ചെയ്തില്ല?
നോ അല്ല ഓഫ് കോഴ്സ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ പല
ഇത് ശരിക്കും വന്നത് എന്തിനാന്ന് വെച്ച് ഞാൻ പറഞ്ഞതാ, ഇപ്പൊ പണ്ട് ഒരു 10,000 ഇങ്ങനെ 2,000 അതിന്റെ ഒരു കണക്കുണ്ടായിരുന്നു. ഇത്ര എമൗണ്ടിന്റെ മുകളില് ഇവർക്ക് ക്യാഷ് ആയിട്ട്
കൊടുക്കുന്നതിന്,
അപ്പൊ ഇത്രയും വലിയ എമൗണ്ട് ക്യാഷ് ആയിട്ട് ഒരു പാർട്ടിക്ക് ഒരു ഒരാൾ ഇൻഡിവിജ്വലി കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് ഇന്ന് എസ് ബി ഐ തന്നെ ചില ബ്രാഞ്ചുകളുണ്ട്, ആ ബ്രാഞ്ചിൽ പോയിട്ട് ഈ ഫണ്ട് കൊടുത്തിട്ട് ബോണ്ട് മേടിക്കുക, എന്നിട്ട് ആ ബോണ്ട് ഇന്ന പാർട്ടിക്ക് കൊടുക്കാം. അപ്പൊ ഈ പാർട്ടി എന്ത് ചെയ്യും, അത് അവരുടെ ബാങ്ക് പോയിട്ട് ഈ ബോണ്ട് എസ് ബി ഐന്ന് പോയിട്ട് ഫണ്ട് മാറ്റും. അപ്പൊ ഈ ക്യാഷ് ലിക്വിഡ് ക്യാഷ് അങ്ങനെ കൊടുക്കുന്നതിന് ഒരു ഈസി മാർഗമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്.
അതിൽ ബ്ലാക്ക് മണി, അവര് ബ്ലാക്ക് മണി വരുന്നുണ്ടാവോ? എങ്ങനെ ബ്ലാക്ക് മണി
ഇത് ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻ മാത്രമല്ലേ, അപ്പൊ ബ്ലാക്ക് മണി ഒഴിവാക്കാൻ പറ്റും?
അത് നല്ല
ഇത് എന്താ വെച്ചാൽ അനോണിമസ് ആക്കാൻ വേണ്ടിട്ട് ഇവരെന്നെ ബില്ല് പാസാക്കിയതാണ്.
മണി ലോണ്ടറിംഗ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത സിസ്റ്റാണ് സംഭവം.
പണ്ട് ഭയങ്കര പൈസ അടഞ്ഞതുകൊണ്ട് ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ നമ്മൾ ക്രോസ് ഇന്റർ സ്റ്റേറ്റ് ഒക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും ഭയങ്കര. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന്
വണ്ടി ചെക്കിംഗ്
എഗൈൻ ആ സിനിമയിൽ കാണിക്കുന്ന കണക്ക് കണ്ടെയ്നർ കണക്ക് പൈസ വരുമായിരുന്നു. കോൺഗ്രസ് ഒക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ബി ജെ പി ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞു കോൺഗ്രസിന്റെ അഴിമതി തുറന്നു കാട്ടി അധികാരത്തിൽ വരുന്ന കോമൺവെൽത്ത് ഗെയിംസ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ.
കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ വന്ന അഴിമതി ഒരുപാടാണ്, 1,000 കോടി 2,000 കോടി നമ്മൾ കേട്ടു.
3G സ്കാം അങ്ങനത്തെ കുറെ ഇതൊക്കെ ആരാ പുറത്തു കൊണ്ടുവന്നേരാ, പുറത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചാരാ?
മീഡിയ.
ഈ മീഡിയ ഇപ്പൊ കണ്ണടച്ചിരിക്കും. മീഡിയയാണ് ഇതിനകത്ത് ഏറ്റവും അൾട്ടിമേറ്റ്ലി മീഡിയ ഡെമോക്രസിയുടെ 3rd കണ്ണ. അങ്ങനെ 3rd-4th ഇത്ര അതാണ് മറന്നുപോയി അറിഞ്ഞുകൂടാ, ആ 3rd കണ്ണെന്നാണ് മീഡിയയെ പറഞ്ഞിരുന്നത്. മീഡിയ ഇപ്പൊ കണ്ണടച്ചിരിക്കുക, മീഡിയ മിണ്ടുന്നില്ല. ദിസ് ഈസ് സ്റ്റിൽ ഹാപ്പനിങ്. ബി ജെ പി മാറി, പേര് മാത്രമേ മാറുന്നുള്ളൂ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞാലൊക്കെ നമ്മൾ ലൈക്ക് ഈ പീപ്പിൾ ആറിൻ്റെ കൺഫ്യൂഷൻ, പീപ്പിൾ ആറിൻ്റെ ഡയലമ. പണ്ട് ഈ റിസോർട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ കർണാടകയിലൊക്കെ, അതായത് ഇത്ര പേര് കോൺഗ്രസ് ജയിക്കുന്നു, ജെ ഡി എസ് ഇത്ര പേര് ജയിക്കുന്നു, ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ ജെ ഡി എസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരായിരിക്കും അധികാരത്തിൽ വരുന്നത്. ബി ജെ പിനെ സപ്പോർട്ട് ചെയ്താൽ ബി ജെ പി അധികാരത്തിൽ വരും, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ കോൺഗ്രസിന് അധികാരത്തിൽ വരും. അപ്പോഴേക്ക് ആദ്യം ചെയ്യുന്നത് ഈ ജയിച്ച എം പിമാരെ എല്ലാം കൂടെ ഒന്ന്
റിസോർട്ട് കൊണ്ട്
അവന്മാർ ബി ജെ പിക്കാരെ എന്ത് ചെയ്യും, ബി ജെ പിക്കാർ കുറേ ഇതൊപ്പിച്ചിട്ട് ഈ ഇതിൽ നിന്നൊരു 10 MPമാരെ ഇവന്മാരെ ഹൈജാക്കി. അപ്പം ഇവന്മാർ അകത്തൊരു ഡിസ്കഷൻ കാണും. സോ അന്നത്തെ ഈ റിസോർട്ട് രാഷ്ട്രീയം കണക്ക് ഇന്ന് ഇതിൻ്റെ വേറൊരു വെർഷൻ ഉണ്ട്. ആൻഡ് മീഡിയ ഈസ് നോട്ട് ഒരാൾ ബോധരും. കാര്യം എന്താ, മീഡിയ ഈസ് ഓൾ ഫണ്ടഡ് ബൈ, അൾട്ടിമേറ്റ്ലി മീഡിയ ഈസ് ബിസിനസ്. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ചാനലുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദിയുടെ ആകെ മലയാളത്തിൽ ഇൻ്റർവ്യൂ ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓണർഷിപ്പ് ഒക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്
ബിജെപിന്റെ.
നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങനെ മീഡിയ ഇന്റർവ്യൂ കൊടുക്കാത്ത ഒരാളാണ്.
അതെ,
പുള്ളി കൊടുക്കുന്ന ഇന്റർവ്യൂസ് എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നാണ് ഞാൻ.
സ്ക്രിപ്റ്റഡ് മാത്രമല്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്ക് നീ അത് വന്നു പറഞ്ഞു എനിക്ക് അറിയത്തില്ല കണ്ടോന്ന്. അതിനകത്ത് സിംഗിൾ ഷോട്ട് ഉണ്ടോന്ന് അറിയത്തില്ല, അതായത് ഇന്റർവ്യൂസും നരേന്ദ്രമോദി ഒറ്റ ഫ്രെയിം വരുന്നു അറിയത്തില്ല. ബിക്കോസ് ദിസ് കുഡ് ബി എഡിറ്റഡ് സൈഡ് ഇരുന്ന് കോൺട്രഡിക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റത്തില്ല.
അതൊരു നല്ല കാര്യമല്ലല്ലോ. ഓരോ ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞു വന്നാലും പുള്ളിക്കാരൻ ഒരു
അത് പണ്ട് തൊട്ടേ ഇല്ലല്ലോ. അത് ഒരു ലൈക്ക് അതൊരു ബ്രില്യന്റ്
ഒറ്റ ക്വസ്റ്റ്യൻ അയാൾക്ക് കിട്ടിയത്
മൈൻഡാണ്.
യുഎസിൽ പോയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ, അതിനെന്തൊക്കെയാണ് ആൻസർ പറഞ്ഞത്.
സോ അതൊന്നും നമ്മളിപ്പോ കൺസേൺ ചെയ്യാനേ പറ്റത്തില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഈ പറഞ്ഞത്, നമ്മൾ വി ആർ ലിറ്ററലി ഇന്നെ ഡൈലമ സിറ്റുവേഷൻ, വീട്ടോണ്ട് വോട്ടിടുക എന്നുള്ളത്. ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ നിർമ്മല സീതാരാമൻ, കേരളത്തിൽ എല്ലാവരും പറഞ്ഞു ബി ജെ പി ഭരിക്കുന്നു ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഇതാവുന്നു അതാവുന്നു. നിർമ്മല സീതാരാമൻ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ലല്ലോ. നിർമ്മല സീതാരാമൻ മത്സരിക്കാത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതാ എനിക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ഇതില്ല എന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ലൈക്ക് വൈ ഷീസ് എക്സ് ഫിനാൻസ് മിനിസ്റ്ററാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ ഇത്രയും ഭയങ്കരമായിട്ട് വന്നിരുന്നു വായത്താളം വിടുന്നൊരു സ്ത്രീയാണ്. പക്ഷേ അവർക്ക് മത്സരിക്കാൻ ഇതില്ല. ആൻഡ് അഗെയിൻ ദ തിങ് ഈസ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, നിർമ്മല സീതാറാമിന്റെ ഹസ്ബൻഡ് നല്ല നെഗറ്റീവായിട്ട് ഇലക്ട്രൽ സ്കാം ബോൺ സ്കാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനാണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്കാം എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത് പുള്ളിക്കാരനാണ്. അതായത് എക്സിസ്റ്റിംഗ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഭർത്താവ്. എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടിയ ഒരു ഇൻസ്റ്റാഗ്രാം കമന്റ് അതാണ്. ഞാനാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഇത് പറയുന്ന വീഡിയോ ഉണ്ട്, ഞാൻ അതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ടു, ലേ നിർമ്മലാജി നിങ്ങളിങ്ങ് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആൻഡ് അഗെയിൻ നിർമ്മല സീതാരാമന്റെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പുള്ളിക്കാരി അതിനോട് അനുബന്ധം ഏതൊരു കോൺക്ലേവറാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരി പറഞ്ഞൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഭാവി ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന സാധനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് മുന്നോട്ട് വയ്ക്കുമ്പം ഏറ്റവും വലിയൊരു സംഭവമാണ് നിർമ്മല സീതാരാമൻ, ഞാനത് ഫൈസലിന് ഷെയർ ചെയ്യും. നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് വൈ യു ആർ നോട്ട് കോമ്പീറ്റിംഗ് ഇൻ ദിസ് ഇലക്ടർ എലക്ഷൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞ ആദ്യത്തെ സംഭവം ഇതാണ്, ബിക്കോസ് ഐ എം നോട്ട് ഫിനാൻഷ്യലി എലിജിബിൾ ഫോർ ദാറ്റ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി എന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് തിങ് ഷീ പുള്ളിക്കാരി പറഞ്ഞു, ആൻഡ് ദ പാർട്ടി ആസ് മീ ടു കോമ്പീറ്റ് ഇഫ് യു ക്യാൻ കോമ്പീറ്റ് ഇൻ സൗത്ത് ഇന്ത്യ എനി അതർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ലൈക്ക് ആന്ധ്ര ഓർ തമിഴ്നാട്, ആൻഡ് ഐ ഡോണ്ട് ഹാവ് ദ വിന്നബിലിറ്റി ക്രൈറ്റീരിയാസ് ദേ കൺസിഡർ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദ വിന്നബിലിറ്റി ക്രൈറ്റീരിയ. ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവർ പറഞ്ഞ സാധനം ദ വിന്നബിലിറ്റി ക്രൈറ്റീരിയ കോൾഡ് റിലീജിയൻ ഓർ കാസ്റ്റ്.
ഇത് രണ്ടും അവർക്കില്ല,
അല്ല ഇത് രണ്ടും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കൺസിഡർ ചെയ്യും എന്ന്. ഇത് എവിടെയാണ് പ്രസക്തം വന്നത് എപ്പോഴാണെന്നറിയാമോ, വിന്നബിലിറ്റി ക്രൈറ്റീരിയ റിലീജിയനും കാസ്റ്റും നോക്കിയിട്ടാണ് ഇവർ വോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റേറ്റിലും റിലിജനും കാസ്റ്റും നോക്കി വോട്ട് ചെയ്യുമെന്ന് നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ ബി ജെ പിയുടെ എം പി ആയ ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ്. ഇവർ നാളെ ഈ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറഞ്ഞ സാധനം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കും. സപ്പോസ് ഇതൊരു ഫുൾ ഹിന്ദുത്വ രാഷ്ട്രമായി, നാളെ ഈ റിലിജനും കാസ്റ്റും പൊങ്ങി വരും. അവിടെയാണ് സീൻ മാറാൻ പോണത്. അവിടെ സീൻ മാറുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറയുന്നതാണെങ്കിൽ ഇവർക്ക് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തമ്മിൽ തല്ലിയും. വെൻ ദ കാസ്റ്റ് കംസ് ഇൻ ടു സീൻ ഇത് മൊത്തം മാറും. അഗെയിൻ ഈ ഹിന്ദുവിസത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വിശ്വസിക്കുന്ന രാമനല്ല യു പിയിലെ രാമൻ, അവിടുത്തെ രാമനല്ല എന്താ പറയുന്ന നോർത്ത് ഈസ്റ്റിലോട്ട് പോകുമ്പോഴുള്ള രാമൻ, ഇവർക്കെല്ലാം വേറെ വേറെ രാമായണം വരുന്നുണ്ട്. രാമായണം തന്നെ പല വേർഷൻസ് ഉണ്ട്.
ഈ ശ്രീരാമൻ സെയിം അല്ലല്ല,
ശ്രീരാമൻ സെയിം തന്നെ, പക്ഷേ രാമായണത്തിൻ്റെ വേർഷൻസ് പലതുണ്ട്, മനസ്സിലായില്ലേ? ഒരുപാട് വർഷൻസ് ഉണ്ട്,
ചെറിയ ചെറിയ ഐഡിയോളജീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്
എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അത്
ഈ മുസ്ലാമിലെ തന്നെ സുന്നി മുജാഹിദ് അങ്ങനെ പറയുന്നതാണല്ലോ, പക്ഷേ ചെറിയ ചെറിയ
ഐഡിയോളജീസിലെ
ഗ്രന്ഥത്തിലെ വ്യത്യാസമുണ്ട്, അതിനകത്ത് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ
വ്യത്യാസമുണ്ട്,
ചില കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് പറയാറുണ്ട്, ഈവൻ റിലേഷൻസിൽ പോലും വ്യത്യാസമുണ്ട്. അത് കാണാൻ നമുക്ക് വേറെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ തന്നെയാണ്, ബിഗ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതാണ് പറഞ്ഞത് കറക്റ്റ്. ഇപ്പം ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, ബട്ട് ദേർ ഈസ്. അത് വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അധ്യാത്മ രാമായണം പറയുന്ന വാത്മീകി രാമായണത്തിനകത്ത് അധ്യാത്മ രാമായണത്തിൻ്റെ തന്നെ വേറെ വെർഷൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ചർച്ച വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമല വിഷയം വന്ന സമയത്ത് അയ്യപ്പൻ്റെ സ്റ്റോറീസിനകത്തും പല വേർഷൻസ് ഉണ്ട്. ഈ പറയുന്ന അയ്യപ്പനെ പന്തള രാജാവിന് കിട്ടിയതാണ് എന്ന് പറയുന്നു. സോ ബേസിക്കലി ഇതെല്ലാം എപ്പിക്സ് ആണ്, സ്റ്റോറി കണക്ക് ഉള്ള ഇതാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടല്ലോ, നമ്മൾ ഓരോ സാധനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്.
ഇപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാല്, എപ്പോഴും ഒരു പുകമറ വേണം.
അതെ അതെ,
അതുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ അവർക്ക് പല സ്കാമുകളും പല അവരെ പേഴ്സണൽ. അപ്പൊ ഇന്നിപ്പോ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളാണെങ്കിൽ നാളെ അത് ഹിന്ദുസിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കാസ്റ്റ്
പ്രശ്നങ്ങളാക്കി.
എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു.
അത് ഓൾറെഡി ഉണ്ട്. ഈ കേരളത്തിലെ ഇതുവരെ ജയിക്കാത്ത 0-0 മേടിക്കുന്ന ചില സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ചില സ്ഥാനാർത്ഥികളുണ്ട്, അവിടെ വ്യക്തമായിട്ട് ജാതിയുണ്ട്. ആ ജാതി കാരണമാണ് ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ ജാതിയത ഉള്ളതുകൊണ്ടാണ്
സീറ്റൊക്കെ കൊടുക്കുന്നത്,
സീറ്റ് കൊടുക്കുന്നത്,
ആൾക്കാരെ
അസൈൻ ചെയ്യുന്നത്.
പക്ഷേ സുരേന്ദ്രൻ താഴ്ന്ന ജാതിയല്ലേ?
എനിക്കറിയത്തില്ല,
കേരളത്തില് അത്ര സ്ട്രോങ് അല്ല കാര്യത്തിലെന്ന് തോന്നുന്നു,
എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനകത്തൊക്കെ ഇവര് ഈ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാര്, ഈ ഭരണത്തിൽ ഇരിക്കുന്ന, ഈ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ, ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി ചിന്ത ഉള്ളവരൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഈ മതചിന്ത എന്ന് പറയുന്നത് ഹിന്ദു ഉണരണം എന്നൊക്കെ പറയും. ഹിന്ദു ഉണർന്നെന്ന് വിചാരിക്കുക, ഹിന്ദു ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടൊരു നായർ ഉണരണം, ചോവൻ ഉണരണം,
ശശികല ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് ഞാൻ കൂടുതൽ കേട്ടിരുന്നത്.
അങ്ങനെ ഞാൻ പറയുന്നത്, ഇവർ പറയുന്നത് സോ കോൾഡ് ബി ജെ പി പറയുന്നത് ഹിന്ദു ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഹിന്ദു ഒക്കെ ഉണർന്നു, ഓക്കെ ഹിന്ദു ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ ജാതിയുണ്ട്, നായർ ഉണരണം, മേനൻ ഉണരണം, ഇങ്ങനെ ഞാനാണ് ഉണരേണ്ടത്, നീ ഉറങ്ങിക്കോ എന്ന്
അതിനകത്ത്.
സോ ബേസിക്കലി ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്യും, അത് ഇപ്പോഴും ഉണ്ട്. ഓരോ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്ത് നിർത്തുന്നതിൽ അസൈൻ ചെയ്യുന്നതിലൊക്കെ ഈ ജാതി നോക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൻഡ് ദാറ്റ് വാസ് വെരി പർട്ടിക്കുലറായിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞ ആ ഒരു സാധനം, ആ ഒരൊറ്റ ടേം മതി, ആ ഒരു സാധനം മതി, ദെയർ ഈസ് വിന്നബിലിറ്റി ക്രൈറ്റീരിയ കോൾ റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അവരത്ര ഓപ്പണായിട്ട് അവർ പറയുമ്പോഴേക്കും ഒന്ന് ആലോചിക്കുക. ആൻഡ് ഷീ ഈസ് നോട്ട് കോമ്പീറ്റിംഗ് ബിക്കോസ് ഓഫ് ദാറ്റ് എന്ന് അറിയത്തില്ല, അറിയത്തില്ല, ബട്ട് സ്റ്റിൽ നോ ഐഡിയ. പിന്നെ ലാംഗ്വേജ്, നമ്മളിവിടെ യൂണിഫൈഡ് ലാംഗ്വേജ് കൊണ്ടുവരണം, ഹിന്ദി
ലോകം മാറ്റിയല്ലോ,
കളർ മാറ്റി കാവ്യ കളറാക്കി, റെഡ് മാറ്റി കാവ്യാക്കി. അപ്പം
ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുമ്പോഴും ഞാൻ
മനസ്സിലാക്കുന്നത്
ഇതൊക്കെ ഇവരെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിക്കുകയാണ്.
അതെ,
ഇതൊക്കെ ഞങ്ങളെ കൊണ്ട്
പറ്റും,
ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ഞങ്ങൾ ഇനിയും ബാക്കി കാര്യങ്ങൾ
മാറ്റി.
അല്ലാതെ ഇപ്പൊ ലോകം മാറ്റേണ്ട അവർക്കൊന്നും കിട്ടില്ല, ഇതിൽ നിന്നൊക്കെ അവര് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും.
അല്ല, അത് അവര് ഒന്ന് ആലോചിക്കുക, അവർക്കത് ആദ്യത്തെ വർഷം കൊണ്ടുവരുന്നു, ഒരു അധികാരത്തിൽ ഒന്ന് ആദ്യം അവർക്കത് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല, അതവരുടെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു.
രാമക്ഷേത്രം ഫുള്ളി കംപ്ലീറ്റ് അല്ല എന്നില്ല പണി,
അതാണ്
അതിന്റെ ഒരു ഭാഗം മാത്രം കംപ്ലീറ്റ്
ആയിട്ടുള്ളൂ,
പ്രാണപ്രതിഷ്ഠ മാത്രം
ഫുള്ളി കംപ്ലീറ്റ് അല്ല, ഈ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർ അതിന്റെ ഒരു രീതിയിൽ
അതല്ല ചേട്ടാ, അതെങ്ങനെ മാസ്റ്റർ മൈൻഡ് ആണെന്ന് അറിയാം, കാരണം ഇപ്പൊ 2014 ചെയ്തിരുന്നെങ്കിൽ എന്താ പ്രശ്നം?
ലൈക്ക് ദേ വേർ പ്ലാനിങ് ഫോർ എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അവർ അധികാരത്തിൽ വന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ലൈക്ക് നമ്മൾ തമ്മിൽ ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ 10 വർഷം പുറകിലോട്ട് പോകണം. സോ വി ആർ ടു യങ് ഫോർ ദാറ്റ്. ആ സമയത്ത് നമ്മൾ വളരെ യങ് ആണ്, ആ സമയത്ത് നമുക്കൊന്നും ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അന്ന് വോട്ടിംഗ് വോട്ടവകാശം ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം ഇന്നിപ്പം 28 വയസ്സുള്ള ആൾക്ക് 10 വർഷം മുമ്പേ വോട്ടവകാശം ഇല്ല. അന്നത്തെ ജനറേഷൻ അത് ചിന്തിപ്പിക്കുന്നില്ല, അന്നത്തെ ജനറേഷനിലേക്ക് ഇവർ പുഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മണി, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ ബ്ലാക്ക് മണി തിരിച്ചു കൊണ്ടുവരും, ഈ പറയുന്ന കണക്ക് 3G സ്കാം, കോമൺവെൽത്ത് ഗെയിം സ്കാം, ഇതൊക്കെയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിരുന്നു എന്ത് അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന സാധനം. അപ്പം എന്നാൽ ഇവിടുത്തെ സോ കോൾഡ് ഭയങ്കര ഹിന്ദു വാല്യൂസ്, ഈ പൊളിറ്റിക്കൽ ഹിന്ദുസിന് ഈ സാധനം വേണമെന്നുണ്ട്. സോ ആദ്യം തന്നെ അന്നേരം അവർ വിചാരിച്ചു ഞങ്ങൾ നമ്മളെന്തെങ്കിലും അധികാരത്തിൽ വന്നില്ലേ, 5 കൊല്ലം എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നല്ലോ, അവരെന്തിന് ഫസ്റ്റ് ഇയർ അത് പണിയണം, സെക്കൻഡ് ഇയർ പണിയണം, ഓക്കെ 5ാമത്തെ വർഷം വരെ അവർ പണിയാതിരുന്നു. സോ അവർക്ക് ആ 5 ആദ്യത്തെ 5 വർഷം അവർ ഭരിച്ചപ്പോഴത്തേക്ക് അവർ കുറേ പോസിറ്റീവ്സ് കിട്ടി, അവർ പുഷ് ചെയ്ത് വെച്ചു. ആൻഡ്
അഞ്ചു വർഷത്തിനിടയിൽ
അവരെടുത്ത് അവരെന്തിനു മെൻഷൻ ചെയ്യണം, അവരെടുത്ത് ആര് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ
അത് പറഞ്ഞു എന്റെ അത്രക്കും ഉറപ്പായിരുന്നു അവർക്ക് രണ്ടാമത്തെ വർഷം കിട്ടും
എന്ന് അവർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു പൊസിഷൻ വരുമായിരുന്നെങ്കിൽ അവർ 5ാമത്തെ വർഷം തറക്കല്ലിട്ടാണ്. സി, ഞാനിതാ പറയുന്നത്, മാസ്റ്റർ മൈൻഡ് നമ്മൾ ഫൈസൽ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ എനിക്കിപ്പോൾ അധികാരത്തിൽ വരണം, ഞാൻ പറയുകയാണ്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിലെ ഒരു വിഷയം എടുക്കാം, ഞാൻ പറയുകയാണ്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ അതിഗംഭീര ഫുട്ബോൾ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ട് ഞാൻ ലയണൽ മെസ്സിയെ കൊണ്ടുവരും എന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ എൻ്റെ വാക്ചാതുര്യയിൽ, എൻ്റെ കരിഷ്മയിലും എൻ്റെ ഈ ഒറേറ്ററി സ്കില്ലിലും ഞാൻ ആൾക്കാരെ വീഴ്ത്തുകയാണ്. അപ്പോൾ ഓർക്കും പറയുന്ന കൊള്ളാം, ദേർ ഇസ് എ ചാൻസ് നമുക്ക് ഇവന് വോട്ട് ചെയ്യാമെന്ന് പറയുകയാണ്. എനിക്ക് വോട്ട് ചെയ്തു, എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷമാണ് ഭരണം, ഈ 5 വർഷം ഞാൻ 4 വർഷം ഞാൻ ഒന്നും ചെയ്തില്ല, 5ാമത്തെ വർഷത്തേക്ക് ഞാനിത് എൻ്റെ മൈൻഡിൽ കാണും. അപ്പം എനിക്ക് ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എന്നിട്ട് ഇങ്ങനെ ചെറിയ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഫണ്ട് കിട്ടുന്നുണ്ട്, ആ ഫണ്ടിന് ഞാനാണെങ്കിൽ ചെറിയ ചെറിയ ഫുട്ബോൾ സ്കൂൾസും ഒക്കെ ഇത് ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പറയാം, ഹീസ് ഡൂയിങ് എ ലോട്ട് ടു കേരള ഫുട്ബോൾ എന്നൊരു തോന്നലുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇവന് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. അപ്പം ഞാൻ 5ാമത്തെ വർഷം എന്ന് പറയുക, ദേർ ഈസ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ പറയുക, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്, പിന്നെ നമുക്ക് എന്തൊക്കെയാലും, അതായത് അതിനെന്ത് പറയുന്നത്, പ്രകടനപത്രിക, അടുത്ത പ്രകടനപത്രിക വരുമ്പോൾ ഞാൻ പറയും കഴിഞ്ഞ വർഷം ഞാൻ ഓഫർ ചെയ്ത സ്റ്റേഡിയത്തിൻ്റെ പണിയുടെ പ്രാരംഭഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാർ കണ്ണി പൊടിയിടലാണ് ശരിക്കും രാഷ്ട്രീയം, അതെനിക്ക് അടുത്ത വർഷം നടക്കും. ഞാൻ പറയും ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ ഇത് തള്ളിക്കൊണ്ട് പോവാണ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും എനിക്ക് അധികാരം കിട്ടി, ഞാൻ ആദ്യത്തെ വർഷം ഇത് പണിയേണ്ട ആവശ്യമില്ല, 2ാമത്തെ വർഷം 3ാമത്തെ വർഷം 4ാമത്തെ വർഷം വേണ്ട, 5ാമത്തെ വർഷം. ഈ 5ാമത്തെ വർഷം ഭയങ്കര ക്രൂഷ്യലാണ്. കണ്ണൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ഒന്നുമില്ല, അവിടെ റൺവേ പോലും ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അവിടെ വെറും സിമെന്റ് പൊടി മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് 5ാമത്തെ വർഷം ഇത്ര ധൃതിപ്പെട്ടത് ഉദ്ഘാടനം ചെയ്തു? ബിക്കോസ് ഇലക്ഷൻ ഈസ് കമ്മിങ്, ദേ വോണ്ട് ടു ഷോ. സോ ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന സാധനം ആദ്യത്തെ 5 വർഷം പണിയാതെ, 2-ാമത്തെ 4 വർഷവും പണിയാതെ, ഈ 5-ാമത്തെ വർഷം പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു സാധനം അവർ നടത്തിയതുകൊണ്ടാണ്.
കുറച്ച് മാസങ്ങൾ കൊണ്ടല്ല ഈ പണിയെല്ലാം
തീർത്തിട്ടില്ല.
അതാണൊക്കെ ഒരു സാധനം, അതാണൊക്കെ ഒരു സംഭവം. ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ ഭയങ്കര സമയമൊന്നും വേണ്ട. 3-6 മന്ത്സ് ഈസ് മോർ ദാൻ ഇനഫ്. പെട്ട പെട്ടെന്ന് പണി ചെയ്യാം. അൾട്ടിമേറ്റ്ലി അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡിറ്റ് 12, അതാണ് അവരുടെ ആ ഒരു ഈ പറയുന്ന ഓപ്പോസിഷൻ പാർട്ടി അല്ലെ കോൺഗ്രസ്സിന് അത് ഇല്ലാതെ പോയത്. അതാണ്, അങ്ങനത്തെ ഒരു മാസ്റ്റർ മൈൻഡ് ഇല്ല, അതിനുള്ള ഫണ്ടിങ് ഇല്ല. ലൈക്ക് ഒന്ന് ആലോചിക്കുക, അവരുടെ ഏറ്റവും വലിയൊരു
അതേപോലെ തന്നെ പാർലമെന്റ് മന്ദിരം
ഒക്കെ അവരുടെ എന്താ പറയുന്ന അവരുടെ ബെസ്റ്റ് ഈ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കിയ ഒരു സംഭവമാണ്. അതിനെപ്പറ്റിയൊന്നും ആരും ഡിസ്കസ് ചെയ്യുന്നില്ലേ, ആരും നോബഡി ഈസ് കൺസേൺഡ് അബൌട്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ പറയുന്ന കണക്ക് സിനിമ മാത്രമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ സിനിമയൊക്കെ ഇറക്കി വിടുന്നതിന് ഇടയിൽ കൂടെ ഇവർ നടത്തിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ഹേർട്ടിങ്. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആൻഡ് ദിസ് ഇസ് ദ ടൈം ടു ഡു ദാറ്റ്. ഇലക്ഷൻ ടൈമിലാണ് നമ്മൾ ചെയ്യേണ്ടത്, വോട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് ചെയ്യേണ്ടത്.
ഇന്റർനാഷണൽ മീഡിയ ഈ കാര്യങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ?
ലാസ്റ്റ് ഇവർ കുറച്ച് ആൾക്കാർ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറക്റ്റ് ഇൻ കാർ അറിയില്ല, കുറച്ച് ന്യൂസിലും പല കൺട്രീസ് ന്യൂസിലും വന്നിട്ടുണ്ട്. അതേപോലെ അതേപോലെ തന്നെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ വേറെയും ഇതുമായി ബന്ധപ്പെട്ട് ഓൾ വേൾഡിൽ നിൽക്കുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ഇന്നെ ഇതിന്റെ ബേസിൽ കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യ ഒരു ഡിക്റ്റർഷിപ്പിലേക്ക് പോകുന്നതിനെ പറ്റിയും ഇവിടെ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇലക്ഷൻ ഡെമോക്രാറ്റിക് അല്ല സുതാര്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ മുന്നിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യ ലൈക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സാങ്ഷൻസും കാര്യങ്ങളൊക്കെ.
ആഫ്രിക്കയിൽ ജനസൈഡ് ഫോർകാസ്റ്റ് ചെയ്ത ഒരാളുണ്ട്, അയാൾ കുറച്ച് വർഷം മുമ്പ് ഇന്ത്യയിൽ ജനസൈഡ് നടക്കാൻ പോകുന്നുണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയിലാണ്, എത്രത്തോളം ശരിയാവും അറിയില്ല. പക്ഷെ അയാളത് റിലീജിയസ് വയലൻസ് കൂടുതലായതുകൊണ്ട്,
റിലീജിയസ് വയലൻസ് കൂടുതലാവുന്നല്ല, ഇത് എപ്പോഴും സംഭവിക്കുന്നത് ചെയ്തു. ഇത് ഒരു പരിധി വിടുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കൺട്രോൾ പോകും, ആൾക്കാർ അപ്പോഴത്തേക്ക് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു. അതിന് ഹൂ ഈസ് ഗോയിങ് ടു റിയാക്ട് ഫസ്റ്റ്, ഹൗ ദേ ആർ ഗോയിങ് ടു റിയാക്ട് എന്നുള്ള രീതിയിലിരിക്കും. അല്ലാത്ത കാലത്തോളം ആൾക്കാർ ഭയന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആൾക്കാർ ഭയന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരുപാട് ഈ ആൾക്കാരായാലും ഇപ്പം നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരൊക്കെ ആയാലും ഭയന്ന് ജീവിക്കുകയാണ്.
നമ്മൾ കേരളത്തിലായത് ഒരുപാട് ലക്കാണ്.
കേരളത്തിലും അതിനകത്ത് കേരളം ഇന്ത്യ ഒന്നും ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. കേരളത്തിൽ നമ്മൾ ലക്കാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഡിഫറൻസ്. ഇപ്പം ചില ഹൈദരാബാദിലും കർണാടകത്തിലും ഒക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇപ്പം മുസ്ലിംസ് എസ്പെഷ്യലി. ഈ അഗൈൻ അൽജസീറയുടെ കാര്യം പറഞ്ഞപ്പോൾ അൽജസീറയുടെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഹൗ മുസ്ലിംസ് ആർ അഫറൈഡ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് വേറെ പ്രശ്നമൊന്നും വരുത്തില്ല, ചിലപ്പോൾ ഈ പറഞ്ഞ ജിനോസൈഡോ അല്ലെങ്കിൽ അവരെ കൊല്ലുകയോ അവരെ പിടിച്ച് എന്താ പറയുന്ന മറ്റേ തടങ്കലിൽ വെക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. ബട്ട് മനസ്സമാനം ഉറങ്ങാൻ പറ്റാതെ ഭയന്ന് ജീവിക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും വിഷമമുള്ളൊരു കാര്യം എന്താ ഉള്ളത്?
എനിക്ക് തോന്നുന്നത് ബിജെപിക്ക് വേണം.
ബിജെപിയിലേക്ക് പോയ കഴിഞ്ഞ ദിവസം എന്താ പറയുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട, എനിക്ക് അത് എക്സാക്ട്ലി എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർ സാധനം പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ടതാണ് ഒരുപാട് മുസ്ലിംസ് ബിസിനസ് നിലനിൽപ്പ് ഭയം
ഇ ഡി റെയ്ഡ്.
ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവരൊക്കെ ബിസിനസ് ചെയ്ത് $1 billion ബിസിനസ് ചെയ്യുന്ന വർഷം നല്ല ഫണ്ട് ചെയ്യുന്നുണ്ടാവും ബി ജെ പിക്കാരും. പക്ഷെ അവർ പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്
നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ പല വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവർ ഇഷ്ടം പോലുണ്ട്. പക്ഷെ അത് ഫോർ എ റീസൺ, നമുക്ക് ചിരിക്കാനുള്ളതുണ്ട് എന്ന കൂടുതലും വിഷമിക്കാനുള്ള സാധനങ്ങളാണ്.
അതെ,
ഇപ്പം ചിലരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐഡിയോളജീസ് പോലും മാറ്റി വെച്ചിട്ട് ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഇപ്പോ പല യുവാക്കളിലും പറയുന്ന കേട്ടിട്ടുണ്ട് നോട്ടൊക്കെ കുത്താം, അതായത് കൺഫ്യൂസ്ഡ് ആണ്, ആർക്ക് കുത്തിയാലും കാര്യമില്ല
നോട്ട്.
അപ്പോ ഞാൻ ചിന്തിക്കുന്നത് അതല്ല, ഇപ്പോ ഹരിയായിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്, നമ്മളെ അപ്പുറത്തെ ബിൽഡിങ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെന്ത് ചെയ്യാം?
നമ്മൾ പോയിട്ട്
നമ്മളത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഇതെന്നെ വൈകുന്ന കാര്യമല്ല, എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, അവിടെ പോകണോ പോകണ്ടേ, കൺഫ്യൂഷൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്, അത് അവിടെ കൂടുതൽ കത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും തീ കെടുത്താനാണ് ശ്രമിക്കേണ്ടത്. തീ കെടുത്താൻ കുത്തിക്കൊണ്ട് അവിടെ ഒന്നും എവിടെ എത്തുന്നില്ല.
ഞാൻ നോട്ടാനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് നോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയിക്കും, നിങ്ങൾ ആരും ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഈ ഇലക്ഷൻ ഡോണ്ട് ഗോ ഫോർ നോട്ട. നോട്ട ഈസ് എ ഗുഡ് ഓപ്ഷൻ. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി എ മൂവ്മെന്റ്, ഒരു റെവല്യൂഷൻ ഉണ്ടാവണം. ഒരു റെവല്യൂഷൻ ഉണ്ടായിട്ട് നമ്മൾ മാസമായിട്ട് തീരുമാനിക്കുകയാണ്, none of because ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമുക്ക് ഇഫ് യു ആർ ഗോയിങ് ടു വോട്ട് ഫോർ നോട്ട, അതിനു മുമ്പ് അതിനുള്ള ക്യാമ്പയിൻസ് ഉണ്ടാവണം. അതിനു മുമ്പ് അല്ലാതെ എനിക്ക് ഇവരാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് പോയിട്ടല്ല ചെയ്യേണ്ടത്. ദേർ ഷുഡ് ബി എ റെവല്യൂഷൻ ഹാപ്പനിങ്. അങ്ങനെയാണെങ്കിൽ നോട്ട ഈസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ. അതായത് നാഗാലാൻഡിൽ അവർക്ക് വേറെ സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആറ് മണ്ഡലങ്ങളിൽ നോബഡി ഒരാൾ പോലും വോട്ട് ചെയ്യും, സീറോ
വോട്ട്.
ആൻഡ് അവരെന്തുകൊണ്ട്, അത് പ്രതിഷേധമാണ്. നമ്മളിപ്പം നമ്മളെ നാട്ടിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നോട്ടയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യണം, എന്നിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിനെങ്കിലും നോട്ട മൂന്നാം സ്ഥാനത്ത് വരണം. സോ പീപ്പിൾ വില് റിയലൈസ്, ഈ പൊളിറ്റീഷ്യൻസ് വില് റിയലൈസ്. സോ പീപ്പിൾ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. യൂത്ത് ഹാസ്, പക്ഷേ ഇപ്പോഴത്തെ യൂത്ത് ഒന്നും ദേ ആർ നോട്ട് പൊളിറ്റിക്കലി അവെയർ. ഈവൻ ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കലി ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടാണ്, ഇഫ് യു ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ വിൽ ഗ്രാജുവലി ഇൻ്റർഫിയർ ഇൻ യുവർ ലൈഫ്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ.
ഇപ്പോൾ ഒരുവിധ യുവാക്കൾക്കൊക്കെ എന്താ ചിന്തിക്കേണ്ടത് വെച്ചിട്ടല്ലേ, ഇപ്പം കോൺഗ്രസിന് ചെയ്താലും സി പി എമ്മിന് ചെയ്താലും അവനവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അവനവൻ തന്നെ വർക്ക് ചെയ്യണം.
അതെ,
അല്ലാതെ ഇവര് ഈ ഇലക്ഷന്റെ ടൈമിൽ മാത്രം കയറി വരുന്ന ഈ ആൾക്കാർ ഒന്നും ചെയ്തുതരാൻ പറ്റില്ല. ആ ടൈമിൽ എന്തെങ്കിലും ചെയ്തുതരും ചെറിയ കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലൊന്ന് പോകുമ്പോൾ ചിലപ്പോൾ ലൈനിക്കാതെ നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി തരും. അപ്പുറം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതേപോലെ പോലീസ് പൊക്കിയിട്ടുണ്ടെങ്കിൽ ലൈസൻസ് പോലീസ് ഈ കുറച്ച് കാര്യങ്ങളല്ലാതെ വേറൊരു സംഭവം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒരു വലിയ സംഭവമാക്കിട്ട് ഇവർ പറഞ്ഞ് വോട്ട് മേടിക്കണം നമ്മളെ അടുത്ത് തന്നെ.
പക്ഷെ ഇതിന് എനിക്കൊരു എതിരഭിപ്രായം ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണ സ്ഥാനാർത്ഥി ആരാണോ, ഓരോ പാർട്ടി എന്താണോ, ഓരോ ഐഡിയോളജി എന്താണോ എന്ന് റിയലി നമ്മളെ എഫക്ട് ചെയ്യും അല്ലേ. എന്നുവെച്ചാലിപ്പോൾ നമ്മളൊരു ഒട്ടും സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി അല്ലാത്ത, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യാം ഒരു സ്ഥാനാർത്ഥി സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആണ്, മറ്റൊരു സ്ഥാനാർത്ഥി സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി അല്ല. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊന്നും മൈൻഡ് ആക്കാതിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഞാനൊറ്റക്ക് കാര്യങ്ങൾ ചെയ്താൽ എനിക്കുണ്ടാവും, ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ബിസിനസ് ചെയ്താൽ എനിക്കുണ്ടാവും. അപ്പോൾ ഇതിനെ അറ്റ്മോസ്ഫിയർ ഒരുക്കി തരുന്ന ഒരു സ്ഥാനാർത്ഥിനായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്
അങ്ങനെ പറയാനുള്ളത് നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല.
എന്താ പറയാ, ഒരുക്കി തരുന്നില്ലെങ്കിലും നമ്മൾ എതിർക്കുന്ന ഒരാളാവരുത്,
എതിർക്കുന്ന ഒരാളാവരുത്.
സ്റ്റാർട്ടപ്പ്
മിഷൻ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നല്ല രീതിക്ക് ഓണ്ടർപ്രണേഴ്സിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതില് ഈ ഹിറ്റ്ലറുടെ സമയത്ത് അടുത്തൊരു കവി എഴുതിയൊരു കുറച്ച് വലിയ വരികളാണത്. അതിൽ പുള്ളി പറയുന്നത്, ഫസ്റ്റ് ദേ കെയിം ഫോർ കമ്മ്യൂണിസ്റ്റ്, ഐ ഷോട്ട് അപ്പ്, ഐ ഡിഡ്ന്റ് റെസ്പോണ്ട്. ദെൻ ദേ കെയിം ഫോർ ക്രിസ്ത്യൻസ്, ഐ ഷോട്ട് അപ്പ്, ഐ ഡിഡ്ന്റ് റെസ്പോണ്ട്. ദെൻ ദേ കെയിം ഫോർ ജൂസ്, ഐ ഡിഡ്ന്റ് റെസ്പോണ്ട്. നൗ ദേ കെയിം ഫോർ മീ ആൻഡ് ദേർ ഈസ് നോ വൺ ടു റെസ്പോണ്ട് ഫോർ.
നോ വൺ ടു റെസ്പോണ്ട്.
ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു.
അതെ,
അതാണ്. ഇപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ ലൈക്ക് നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ള, നാളെ നമ്മൾ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല.
അല്ല, എനിക്കൊക്കെ ഭയങ്കര കുറ്റബോധമുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ചിലർ പറയും, മേഡം ഞാൻ നാറി നീ ആ രാഷ്ട്രീയവാദിയല്ലോടാണ്. ഞാൻ കംപ്ലീറ്റ്ലി അപ്പൊളിറ്റിക്കൽ അല്ല, രാഷ്ട്രീയവാദിയല്ല. പക്ഷേ എനിക്ക് ഇലക്ട്രോറൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് താല്പര്യക്കുറവിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഐ എം ഡെഫിനറ്റ്ലി കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. ഞാൻ വെൽ അവെയറാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് ഞാൻ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടായാലും എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരായിട്ട് ഞാൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പക്ഷേ അൾട്ടിമേറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു ഈ പറയുന്ന കണക്ക് 543 പേരിൽ നമ്മളൊരാളെയാണ് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നത്. ആ എലക്ട് ചെയ്ത് വിടുന്ന ആൾ ഒരു നമ്മുടെ ഐഡിയോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. അൾട്ടിമേറ്റ്ലി ഹീ ഈസ് ഗോയിങ് ടു അ പാർട്ടി, ഹീ സപ്പോർട്ടിങ് എ പാർട്ടി വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് അവർ ഐഡിയോളജി. നാലോചിക്കുക, ഞാനിപ്പോൾ 5 പേരിരിക്കുകയാണ്. ഞാൻ നിഷിന് വോട്ട് ചെയ്യണം. നിഷിൻ്റെ എൻ്റെ ഐഡിയോളജിക്ക് എല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. ഞാൻ നിഷിന് വോട്ട് ചെയ്തു ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു റൂൾ ആൻഡ് ഫാരിസ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ, ഗോയിങ് ടു ബി ദ പ്രൈം മിനിസ്റ്റർ ഹൂ ഈസ് കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് മൈ ഐഡിയോളജി. ഹൗ വിൽ ഐ ഫീൽ? അപ്പോൾ അതാണ് ഈ പറയുന്ന ഈ
സിസ്റ്റം അങ്ങനെയാണ് ചേട്ടാ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്.
പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരാളുണ്ടല്ലോ, നിങ്ങളെ വോയിസ് റേസ് ചെയ്യാൻ
ഒരു പരിധി വരെ
ആ ചാൻസ് കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ
പറ്റില്ല. സ്ഥാനാർത്ഥിമാരെ കണ്ടുപിടിക്കുന്ന കാര്യമല്ലേ അത്, പാർട്ടിക്കാരാണല്ലോ ഏറ്റെടുക്കുന്നത്. ഈ പാർട്ടിക്കാരെ എങ്ങനെ ചെയ്യുന്നത്, പാർട്ടിയിൽ കുറെ കാലം നിന്ന് ഏജ്ഡ് ആയ ആൾക്കാർ. ഞങ്ങൾ ഇതിന്റെ മുമ്പേ
ഇൻഫ്ലുവൻസ്
അതെ നല്ല പാർട്ടിയിൽ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്ത് ഇൻഫ്ലുവൻസിൽ, അല്ലെങ്കിൽ മക്കള് മനസ്സിലായ മക്കളെ സ്വാധീനം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങൾ മുമ്പ് സംസാരിച്ച ഒരു കാര്യമാണ്, ചേട്ടൻ്റെ അഭിപ്രായം അറിയണം. അതിൽ കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി 72-75 മെൻസിൻ്റെ. അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥിമാരെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും 60 കഴിഞ്ഞു ഒരുവിധം. ഈ എനർജി ഡിഫറെന്റ് ആണ്. ഇപ്പുള്ള ആൾക്കാരെ നമ്മളെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എനർജി ആവില്ല അവർക്ക്, പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ്
കാര്യങ്ങളും അറിയത്തില്ല.
ആ അതെന്തുകൊണ്ട് അങ്ങനെ ചേട്ടാ, ലൈക്ക് എന്തുകൊണ്ട് യുവാക്കൾക്ക് കൂടുതൽ മിനിസ്റ്റർ പദവികൾ കൊടുക്കുന്നില്ല? ഒരു അറ്റ്ലീസ്റ്റ് 40-50 ആ ഇയറിൽ വരുന്ന ആൾക്കാർ.
രണ്ട് കാര്യമുണ്ട്. പണ്ട് ഓക്കെ ആയിരുന്നു. പണ്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഗ്രാജുവലി വരുന്ന ഒരു സാധനമായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് ലൈക്ക് വി ഹാവ് സൊല്യൂഷൻസ്, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ്. അതായത് പണ്ട് എന്താ പറയുന്ന, നമുക്ക് ഒരു പറമ്പ് മൊത്തം നമുക്ക് കളയ്ക്കണം. കളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം നിന്ന് അത് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടണം. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ചിലപ്പം 50-60 ഒക്കെ വയസ്സുള്ള ആളായിരിക്കും. അയാൾ നല്ല ചെറുപ്പം തൊട്ട് ചെയ്ത് ബോഡിക്ക് തഴക്കം വന്നുകൊണ്ട് അയാൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അയാൾ രാവിലെ വരുന്നു, ഒരു ഫുഡ് കഴിച്ചിട്ട് അയാൾ നിൽക്കുന്നു, അയാളൊരു 3 ദിവസം കൊണ്ട് ചെയ്യും. അതേസമയം എക്സ്പീരിയൻസ് ഉള്ള ഒരു തന്നെ വിളിച്ചാൽ ചിലപ്പോൾ 15 ദിവസം എടുക്കും. നേരെ മറിച്ച് ഇന്ന് ദ ടെക്നോളജി ഹാസ് ചേഞ്ച്ഡ്, എവറിഥിങ് ഹാസ് ചേഞ്ച്ഡ്. 25-30 വയസ്സുള്ള ഒരുത്തൻ, അവൻ രാവിലെ ഒരു ട്രാക്ടറുമായിട്ട് കൊണ്ടുവന്ന് അവൻ 2 മണിക്കൂറുണ്ട് അവൻ പണി കഴിഞ്ഞിട്ട് പോകും. സോ ടെക്നോളജി ഹാസ് ചേഞ്ച്. ദിസ് ഹാസ് നോട്ട് ഹാപ്പൻഡ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ഈ ഒരു സംഭവം മാറിയിട്ടില്ല, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ. ആൻഡ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ പോലെയാണ് ടോട്ടൽ ഇന്ത്യയിലെ പൊളിറ്റിക്സ്. ബിസിനസ് സിനിമ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഈ ജനങ്ങളുടെ ഇടയിൽ കാര്യം അൾട്ടിമേറ്റ്ലി ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൺവിൻസ് ചെയ്ത് കാര്യമായി പോകണമല്ലോ. ആൻഡ് ഈ ഭരിക്കുന്നത് ഇവരായിരിക്കത്തില്ല, നമ്മൾ എലക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭരിക്കുന്നത്. ഇതിൻ്റെ പുറകിലൊരു ഡമ്മി ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും, ഇപ്പം പി എം ഇസ് ദ പപ്പറ്റ് ഓഫ് അംബാനി, അതായത് ആൾക്കാർ പറയുന്ന കണക്ക് ദേർ. അതിനെ പറ്റി ഫാക്ച്വലായിട്ട് പറയാൻ ഞാൻ ആളല്ലേ ഗെയിൻ, ബട്ട്
ഇത് പക്ഷേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അദാനി 2022 എങ്ങനെയാണ് NDTV വാങ്ങുന്നത്, 65%. അതിനുശേഷം അദാനിക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ BJP അജണ്ടാസ് പുഷ് ചെയ്യാൻ വേണ്ടിട്ട് NDTV
പല കാര്യങ്ങളും. Exactly Lucifer scene. Like Narendra Modi is coming and sitting and like Ambani. Alla Ambani eduthu parayu, you have a message ennu parayunu.
Pinne channel vediyu. Ningal nerthu choichile endanu പ്രായം കുറഞ്ഞ ആളുകൾ വരാത്തത്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ആദ്യം ഫുള്ള് മെന്നായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളൊക്കെ ആയിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ. പിന്നീട് സ്ത്രീകൾക്ക് അവസരം കൊടുക്കാൻ തുടങ്ങി. പഞ്ചായത്തിൽ പല പാർട്ടികളും യങ് ആയിട്ടുള്ള ആളുകളെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരണമെന്നുള്ള ഒരു പോളിസിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേശ്ശെ ഉള്ളൂ നടത്താൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
അത്രയും നോക്കണം, ജനാധിപത്യത്തിൻ്റെ മുമ്പ് ഇവിടെ രാജഭരണമായിരുന്നെന്ന് യങ് ആയ ആൾക്കാരുണ്ടായിരുന്നു.
ഒരു കാര്യം പറഞ്ഞോട്ടെ,
ലേഡീസിൻ്റെ ഡിഫറൻ്റ് ആണ് ആ കേസ് പറയുന്നത്, മനസ്സിലായോ? ലേഡീസ് രാജാക്കന്മാരായിട്ട് എത്ര ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരായിട്ടുള്ളൂ.
ഈ ഇതിനെപ്പറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക്, ഈ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി ആദ്യമേ, ഇപ്പം ഇതിനു മുമ്പ് 10 വർഷം മുമ്പായാലും രാഹുൽ ഗാന്ധി ആ സമയത്ത് കുറേ പേരെങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ട് ഇപ്പോൾ VT ബൽറാം, രാഹുൽ പിന്നെ മറ്റേ പേരൊന്നും കിട്ടുന്നില്ല, കുറേ യൂത്ത് ഉണ്ട് ഇപ്പോഴത്തെ. ഇപ്പോൾ അവർ CPM ഓൾറെഡി ഉണ്ട്. അവരൊരു കേഡറ്റ് സിസ്റ്റം വഴി ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ട് യുവജന പാർട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനൊക്കെ. കോൺഗ്രസ്സിലാണ് ഈ പറയുന്നതൊക്കെ വയസ്സായ രാഷ്ട്രീയം. അവിടുത്തെ യൂത്ത് കോൺഗ്രസ്
നേതാക്കൾക്ക്,
യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇപ്പോഴും 50 വയസ്സായ എന്ന് പറയുന്ന ഒരു സംഭവം കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരെ റീപ്ലേസ് ചെയ്യാൻ ഒരാളില്ല. ഹൈബി ഈഡനൊക്കെ ആ സമയത്ത് വന്നു. ഹൈബി ഈഡനൊക്കെ നല്ല പോപ്പുലറാണ്, അടിപൊളി നേതാക്കന്മാരൊക്കെയാണ്. പക്ഷേ നെക്സ്റ്റ് വാട്ട്? അപ്പോൾ ഈ ജനറേഷന് വേണ്ട ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആരുമില്ല. അതുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സ് പൊളിറ്റിക്കലി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അതാണ് ആ സമയത്ത് വന്ന നേതാവാണ് രമ്യ ഹരിദാസ് എന്നൊക്കെ പറയുന്ന നേതാവ്, പാലക്കാട് ആലത്തൂര് ജയിച്ച. ഇപ്പം ആലത്തൂര് മണ്ഡലത്തിൽ മതി, പുള്ളിക്കാർ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പാട്ട് പാടുന്ന സീനാണ്. ഐ ഡോണ്ട് നോ ലിറ്ററലി വാട്ട് ഷീ ഡിഡ്, ബട്ട് എവറി വെയർ പുള്ളിക്കാരി നോക്കിയാൽ വന്ന് നിന്നിട്ട് കരിങ്കാളി അല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ചുമ്മാ വൈബാക്കിയിട്ട് അങ്ങ് പോവുകയാണ്. വൈബ് പോലുമല്ല, ബോറിംഗ് ആണ്. പക്ഷേ ആൻഡ് ഇലക്ഷൻ ക്യാമ്പയിന് വരികയാണ്. ആൻഡ് ആലത്തൂര് എതിർ സ്ഥാനാർത്ഥിയും വന്നിട്ട് അതിന് പകരം എന്താ ചെയ്യുന്നത്? അവരും പാട്ട് പാടുകയാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കണക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് സുരേന്ദ്രൻ പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ പേര് മാറ്റുമെന്നെങ്കിലും പറ, അതുപോലും ചെയ്യുന്നില്ല. അപ്പം ഈ യൂത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇനി പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരുമെന്നറിയാം വയ്യ. അപ്പോഴത്തേക്ക് ഡെമോക്രസി എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി ഇല്ല.
തിരിച്ചു വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താ അറിയോ, യുവാക്കൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എനിക്ക് പേഴ്സണലി എന്താണ് ഇതുകൊണ്ട് മെച്ചം, ആര് വന്നാലും ഇവർക്ക് ആ ഒരു രാഷ്ട്രീയത്തോടുള്ള സ്നേഹം മാറും, ഇൻഡിവിജ്വലി ആൾക്കാരോട് സ്നേഹം വരും. വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം
ഈ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറണം ഫൈസലെ. അതായത് നമ്മൾ ഈ വിദേശത്തൊക്കെ ഇലക്ഷൻ എന്ന് പറയുന്ന എല്ലാം വിദേശത്തെ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് വിദേശത്തെ ഇലക്ഷൻ രീതിയൊന്നും ഇപ്പോഴും അവലംബിക്കുന്നില്ല? നമ്മളിപ്പോഴും തുറന്ന വണ്ടിക്കകത്ത് പോയി കൈ കാണിച്ച്
ഇവിടെ രണ്ടാമത്തെ ഇലക്ഷൻ
കഴിഞ്ഞു.
അതെ, ഇവർക്ക് ബിൽ ബോർഡ്സ് വെക്കേണ്ടതിൽ പരിധിയുണ്ട്, ഇവർക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് വരെ
പരിധിയുണ്ട്.
അങ്ങനെ ഒരു ഡിബേറ്റ്സ് ശരിക്കും പോലില്ല. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനും പിന്നെ എതിർകക്ഷി നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരും ഈ പിന്നെ മണ്ഡല നിയോജക മണ്ഡല ഇലക്ഷൻ വരുമ്പോഴൊക്കെ ശരിക്കും ഒരു ഡിബേറ്റ് ഇല്ല. പക്ഷെ യു എസിൽ അതുണ്ട്, ബൈഡനും ട്രംപും ഉണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ഇന്ത്യയിൽ.
അത് കേരളത്തിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നടന്ന ഒരേ ഒരു മണ്ഡലം ട്രിവാൻഡ്രം മണ്ഡലമാണ്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു.
അവര് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ബിഗ്ഗസ്റ്റ് ഡെമോക്രസി ആണ് ലോകത്തിൽ, ഇവിടെ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എത്രത്തോളം. പിന്നെ ഒരു ചേട്ടൻ ഒരു കാര്യം എന്താ പറയുക, ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ് ഈ ഇലക്ഷനിൽ മെയിൻ ഒരു കാര്യം, BJP എന്തുകൊണ്ട് ചേഞ്ച് ആവണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ ന്യൂട്രലായി നിൽക്കുന്ന ഹിന്ദൂസ് ഉണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് അവിടെ ബിൽഡിംഗ് അല്ല, ന്യൂട്രലായിട്ട് നിൽക്കണം. അവർക്ക് അവിടെ ബിൽഡിംഗ് കത്തുണ്ടെങ്കിലും പോയില്ല എന്ന് വെച്ചിട്ട് അവർക്കൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഉള്ളത് പിന്നെ ഈ റിലീജിയസ് ഹിന്ദൂസ് ആണ്. ഇവർക്ക് രണ്ടു കൂട്ടർക്കും മെച്ചം BJP ഒന്ന് മാറ്റണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനത്തെ ഒരുപാട് ഒരു മെജോറിറ്റി ജനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ
അതാണ് ഈ ഭയപ്പെടുത്തുന്ന വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവരുടെ വോട്ടാണ് നിർണായകം എല്ലാ പ്രാവശ്യവും. അതായത് ഈ ഫാൻസ് അസോസിയേഷന്റെ കാര്യം പറഞ്ഞ കണക്കാ, പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്നതാണ് ഈ ഫാൻസ് അസോസിയേഷൻ വോട്ടുകൾ. ഇനി അവർ മരിക്കുന്നത് വരെ ഫസ്റ്റ് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ നമ്മുടെ ഒരു ദിവസം റിലീസ് ഉണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെ കൊടുപ്പത്തോളം എന്നുള്ള കുറെ ഫാൻസ് ഉണ്ട്. മമ്മൂടെ കൂടെ എന്നാൽ ഇതിനിടയിൽ നിൽക്കുന്ന നിഷ്പക്ഷരായ കുറെ ആൾക്കാരുണ്ട്. അപ്പടം ഇന്ന സംവിധായകൻ്റെയാണ്, ഞാൻ അതിന് പോവും, അത് മോഹൻലാലിൻ്റെ ആയിട്ട് മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ, ആരുടെ ആയാലും എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ഫസ്റ്റ് ഷോ വഴിയായിട്ട് അഭിപ്രായം വരട്ടെ എന്നിട്ട് പോവാമെന്നും പറഞ്ഞ് നിൽക്കുന്നവർ കാണും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ആ പടം പൊട്ടി, ഇനി ഞാൻ പോകുന്നില്ല എന്ന് ഈ ഈ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഈ ഇതിനിടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ഡിസിസീവ് ഫാക്ടർ.
പക്ഷേ കോൺഗ്രസ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല, അവർക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ.
അങ്ങനെ പറയരുത്,
എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അത് തോന്നിയിട്ടുള്ള.
എന്താ അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്താണ്, അത് തന്നെയാണ് പ്രശ്നം.
കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ
കേൾക്കാൻ പറയണ്ട. അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും ഈ ഒരു ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ ഒപ്പോസ് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല, കോൺഗ്രസിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്
നമുക്ക് എതിരല്ലെങ്കിലും ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്.
പക്ഷെ ഇങ്ങനെ എന്റെ അഭിപ്രായത്തില്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, BJP ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്കൊരു വിചാരം ഉണ്ടാവും കുറെ കാലങ്ങളോളം റഷ്യയിൽ എങ്ങനെയാണോ പുട്ടിൻ ചെയ്യുന്നത്, തുർക്കിയിൽ എങ്ങനെയാണോ എർദോഗൻ ചെയ്യുന്നത്, അതേപോലെ മോദിക്ക് പോകാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ നടക്കില്ല. ഇന്ത്യയിൽ ഒരു നല്ല വിഭാഗം പുറത്തു പോയി, ഞങ്ങളെ യുവാക്കൾ ഇതേപോലെ നമ്മളെ പോലെ പുറത്തു പോയി ലോകം കാണുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് അവര് ഒരു മാറ്റം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാം. BJP എന്താ സംഭവിക്കാൻ പോകേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ, ഉള്ളിൽ ഇവര് കയറി ഇവര് തമ്മിൽ ഫൈറ്റ് വരും ഒരു ടൈം എത്തിയ ചേട്ടാ.
അതാണ്
അങ്ങനെയുള്ളത് പൊളിയ, അല്ലാതെ വേറെ കോൺഗ്രസ് മുന്തി വന്നിട്ടൊന്നും പൊളിയാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ കോൺഗ്രസിന് അവര് പൈസ എറിഞ്ഞ് മേടിച്ചു തുടങ്ങി,
അത് സംഭവിക്കും. പക്ഷെ അത് ഗ്രാജുവലി ഒരു 15-20 കൊല്ലം 25 കൊല്ലം കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക്
നല്ല കാലം കഴിഞ്ഞു പോയി.
ആ ഈ പറയുന്ന കണക്ക് ആ
കുറച്ചുകൂടെ എന്തുകൊണ്ട് റഷ്യയിൽ നടക്കുന്നില്ല, നോർത്ത് കൊറിയയിൽ നടക്കുന്നില്ല,
അവിടെ ഒന്നും ഈ പറയുന്ന സിസ്റ്റം, ഈ ഡെമോക്രാറ്റിക്
ഇലക്ഷൻസ് നടക്കുന്നുണ്ട്
അല്ല, ആ പറഞ്ഞ ഇതൊരു സിസ്റ്റം ഇല്ലെന്നാണ് എനിക്ക്
തോന്നുന്നത്.
അല്ല അതല്ല, റഷ്യയിൽ പവർഫുൾ ആയിട്ട് പുട്ടിനാണ് അവിടെ പവർഫുൾ, പിന്നെ ആ റേഞ്ചിൽ വരുന്ന ഒരാളില്ല.
10-30 കൊല്ലമായിട്ട് ഇയാൾ ഭരിച്ചോണ്ടിരിക്കുകയാണ്, ഒരാളെങ്ങനെ വളർന്നു വരും?
യോഗിക്ക് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. ഇപ്പൊ യോഗി അല്ല ഇന്ത്യയിൽ, യോഗി ഡിസൈഡ് ചെയ്യാണ് എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കണം, അയാൾക്ക് റിലീജിയസ് ആയിട്ടും എല്ലാ വിധത്തിലും പൊളിറ്റിക്കലും അയാൾക്ക് നല്ല ഫാൻസ് ഉണ്ട്.
നിന്റെ ശുഭാപ്തി വിശ്വാസമാണ് നിന്നെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്നത്, നീ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നു. ഐ ഡോണ്ട്
ബിലീവ്. ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ എക്സാമ്പിൾ പറയാണ്,
രണ്ട് പാർട്ടിക്കും ദോഷങ്ങളേ ഉണ്ടാവുള്ളൂ, എപ്പോഴും ലയിച്ചു പോകാനൊരു ശ്രമിക്കുള്ളൂ.
അല്ല, ഇപ്പൊ ശിവസേനയുടെ ഇതുവരെ അവര് അത്ര പവർഫുൾ അല്ല, എന്നാലും അവര് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, പല സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത്, അവർക്കൊന്നും സംഭവിക്കണില്ല. നേരെ മറിച്ച് ഇത് റഷ്യയിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പൊ കണ്ടില്ലേ വാഗ്നർ ഗ്രൂപ്പ് റഷ്യയില്, അവര് റഷ്യ തിരിച്ചടിക്കാൻ നോക്കി റഷ്യൻ ആർമിനെ. പുട്ടിൻ എന്താ പറഞ്ഞത്, നമുക്ക് ഒക്കെ ഇതാക്കി ചെയ്യാം, പിന്നെ ഒരു ഇതിലാവാന്നൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്തു. ഒരു മാസം എല്ലാവരും ഒരുമിച്ച് പോയിരുന്ന പ്രൈവറ്റ് ജെറ്റ് ആകാശത്ത് നിങ്ങളാണ് പൊട്ടി. അയാൾ ടൈം എടുത്തിട്ടാ ചെയ്തത്. അയാൾ എന്ത് കാര്യം പെട്ടെന്നൊന്നും ഡിസൈഡ് ചെയ്യൂല, ടൈം എടുത്തിട്ട് അയാൾ ചെയ്യും. പക്ഷേ ഇന്ത്യയിലെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ബി ജെ പിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് മോദി മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് പവർഫുള്ളായ. അപ്പോൾ ഒരാളതിൽ ഡിസൈഡ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഒരാൾ പിന്മാറുകയാണെങ്കിൽ അയാൾക്ക് പല ഡിസിഷൻസ് കൊടുക്കാൻ പറ്റും, അയാളെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ.
അത്
വരും. പക്ഷേ
ഇല്ല, ഈ പറയുന്ന നേരത്തെ ഞാൻ എല്ലാം മറ്റേ മാസ്റ്റർ മൈൻഡിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ മാസ്റ്റർ മൈൻഡിന്റെ എക്സാമ്പിൾ പറഞ്ഞ കണക്കാണ് എൻ ഡി എ അവരിപ്പോ പ്രവർത്തിക്കുന്നത്. അവര് പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിലാണ്.
അങ്ങനെ പിന്മാറുന്നുണ്ടെങ്കിൽ അവരിത് അഞ്ചു കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് അവരത് കാണും, ഇന്ന ആള് പിന്മാറും.
നീ പറഞ്ഞ ഈ ഒരു സംഭവം കോൺഗ്രസിലുണ്ട്, പക്ഷെ ബി ജെ പിയില് അവർക്ക് അതുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ.
ഇപ്പൊ മണിപ്പൂരിൽ ഒരാൾ മാറിയിരുന്നില്ലേ, തിരിച്ചങ്ങോട്ട് തന്നെ പോയി.
പക്ഷെ അങ്ങനത്തെ സംഭവം മെയിൻ കേന്ദ്ര മെയിൻ അവരുടെ സെൻട്രൽ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അവർ യോഗി ആദിത്യനാഥിനെയോ വേറെ ആരെങ്കിലെയോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിർത്തത്തില്ലായിരുന്നു. അവരെന്തുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദിയെ തന്നെ നിർത്തുന്നു?
അങ്ങനെ ഫിഗർ ആക്കാൻ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഫൈസൽ പറഞ്ഞ അതാണ്, ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു രക്ഷയുള്ളൂ എന്നല്ലേ പറഞ്ഞത്.
രക്ഷ എന്നല്ല, ഒരു ടൈമാകുമ്പോ ഞാനല്ലാതെ വേറൊരു അവർക്ക് അവരുടെ പതനം അവര് മൂലം തന്നെയാണ്.
അതെ,
അങ്ങനെ ഉണ്ടാവുള്ളു. അവരത്രത്തോളം വളർന്നു
ഡൗട്ടാണ്.
അതെ,
നടക്കട്ടെ, സംഭവിക്കും.
അങ്ങനെ അങ്ങനല്ല, ഇനിയിപ്പോ
നിങ്ങള് നേരത്തെ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കല് യു എസിൽ എന്നുള്ള പോലെ ആവാത്തതെന്ന്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, യു എസ് ഒക്കെ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് തന്നെ പല ആളുകൾക്കും ഇല്ല. പിന്നെ പല ഇപ്പൊ അതുപോലെ തന്നെ വോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് വായിക്കാൻ അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ പല പല രീതിയിലുള്ള ആളുകളാണ്.
തേർഡ് വേൾഡ് കൺട്രീസ് എത്രങ്ങാനും ഉണ്ട്. നമ്മൾ നൈജീരിയ നോക്കുക, അവിടെ ഒന്നും ഇതേപോലെ അല്ല. എത്ര 200 മില്യൺ പ്ലസ് ആൾക്കാരുള്ള രാജ്യമാണ്. അവിടുത്തെ ഇലക്ഷൻ ബാലറ്റ് ഒന്നും ഇന്ത്യയിലെ പോലെ അല്ല. ഇന്ത്യയിലാണ് പൈസ.
പക്ഷെ ഇത്ര അധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇലക്ഷൻ ആണോ അവിടെ നടക്കുന്നത്?
അവിടെ എന്നാലും ഓർഗനൈസ്ഡ് ആയിരുന്നല്ലേ. അവിടെ ആൾക്കാർ ഇതേപോലെ 24 ഒരു 2 മാസം ആൾക്കാർ എല്ലാ വീടിൻ്റെ മുമ്പിലും വന്ന് ഷോപ്പ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റം അല്ല അവിടെ. അവിടെ റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് നോക്കണം. ഒരുപാട്
ഇന്ത്യൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ
കൾച്ചറിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ട് ഈ കാര്യത്തിന്.
ബഹുസ്വരതയാണ് നമ്മുടെ ഇമ്പാക്റ്റും നമ്മുടെ പ്രശ്നവും അത് തന്നെയാണ്. ഈ പറയുന്ന കണക്ക് ആൾക്കാർ പല ടൈപ്പ് ആൾക്കാരാണ്, പല വിശ്വാസങ്ങൾ പല കൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോഴത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റഷ്യയിലെ കാര്യം പറഞ്ഞു, നൈജീരിയയിലെ കാര്യം പറഞ്ഞു, അവിടേക്ക് ആ ഒരു രാജ്യത്ത് മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു സിംഗിൾ കൾച്ചറായിരിക്കും. നമ്മുടെ അങ്ങനെ അല്ല, നമ്മുടെ ഈ ബഹുസ്വരതയാണ്. ഇനി പറഞ്ഞാണെങ്കിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഏത് സിഖ് ആയാലും ഈ സംസ്ഥാനത്തുള്ളതും വിശ്വസിക്കുന്നതാണ് ഇതല്ല മറ്റൊരു സംസ്ഥാനത്തുള്ള. അതായത് ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഭാഷ പോലും 16-18 ഭാഷയിലായിരിക്കും ദൈവത്തിനോട്. ദൈവം തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും.
ഒരുപാട് ചേഞ്ചസ് എന്തായാലും നമ്മളെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വരുത്താറായിരിക്കണം. എന്താ വെച്ചാൽ ഇപ്പൊ വരുന്ന യുവാക്കൾക്ക് ഇതാണ് പറ്റണില്ല. സത്യം പറഞ്ഞു
യുവാക്കളോട് പറയാനുള്ളതെന്ന് വെച്ച്
കഴിഞ്ഞാല്
നല്ലതുപോലെ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം, ചരിത്രം അറിയണം അത്യാവശ്യമെങ്കിലും.
പക്ഷേ ചരിത്രം അറിയുന്നതിലൂടെ അല്ല ഇപ്പൊ ആൾക്കാർ നോക്കണ്ടത്. കറന്റ്ലി എന്ത് സംഭവിക്കുന്നു, എനിക്ക് എന്താണ് ബെനിഫിറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ ഫാമിലിക്ക് എന്താണ് ബെനിഫിറ്റ്, ഫ്യൂച്ചറിൽ എന്താണ് ബെനിഫിറ്റ്, എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് ഇത്ര ആൾക്കാർ വിദേശത്തേക്ക് പോകണം, ഇവിടെ നിൽക്കുന്നില്ല, ഇതൊക്കെ നോക്കണ്ട ആൾക്കാര്. അപ്പോ ഈ 20, 22, 18 വയസ്സായ ചിന്തിക്കാണ് ആ ഇവര് ഇതുകൊണ്ട് എന്താണ് മെച്ചം ചിന്തിച്ചിട്ടാണ് ഇപ്പൊ വോട്ട് ചെയ്യുന്നത്.
അല്ല
ചെയ്യുന്ന അറിയില്ല, ഒരു വിഭാഗം ചെയ്യുന്നുണ്ട്.
ചെയ്യണം, എല്ലാരും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിസീവ് ആയിട്ടുള്ള ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ ഞാൻ ചരിത്രം അറിയണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയുമോ, എങ്കിലേ എവിടെയാണ് എപ്പോഴാണ് മാറ്റം വരേണ്ടത്? ഇപ്പം മൻമോഹൻ സിംഗും 10 വർഷം ഭരിച്ച വ്യക്തിയാണ്, കോൺഗ്രസ് 10 വർഷം കണ്ടിന്യൂസ് 10 വർഷം ഭരിച്ചതാണ്, ഇപ്പം നരേന്ദ്രമോദി 10 വർഷം ഭരിക്കുന്നു. എഗൈൻ അവർ എന്ന് വെച്ചാൽ ഒരു 3rd ടെന്യുവർ. സോ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നത്തിങ് മച്ച് ഹാസ് ചേഞ്ച്ഡ്. അവരിപ്പോഴും പറയുന്നത് പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്ന്. സോ അത് അത് തന്നെ ആൾക്കാർ ഇതിൽ നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇലക്ഷൻ ജയിച്ച് കേരളത്തിലിപ്പൻ പറഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഹൈമാസ് ലൈറ്റ് കൊണ്ടുവരുമെന്ന് പറയുന്ന കണക്കാണ്. ആ ഇപ്പോഴും ഈ പെട്രോൾ വില കുറയ്ക്കും അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കണ്ണീടൽ മാത്രമായിട്ട് പൊളിറ്റിക്സ് മാറരുത്. എങ്കിൽ മാത്രമേ യൂത്തിന് ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം കർണാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരൊക്കെ വോട്ടിന് പൈസ കൊടുക്കും, ഇലക്ഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് വിളിച്ചുകൊണ്ട് പോകും, കുപ്പി മേടിച്ചു കൊടുക്കുന്നവരോട്.
ഈ
1000 നോട്ടൊക്കെ എല്ലാവർക്കും 1000 നോട്ട് വെച്ചിട്ട് കോളനീസിലൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിച്ചതിന് തൊട്ടടുത്തന്നുള്ള കോളനീസ് ആ ഇലക്ഷൻ്റെ അന്ന് എല്ലാവർക്കും വന്ന് അവരാർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് പോലും അവർ നോക്കാറില്ല. പക്ഷെ അവരെ കൊണ്ട് വോട്ട് ചെയ്യും, അവരെ കൊണ്ട് വോട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഒരു സ്കാം ഉണ്ടായിരുന്നു, നോക്കിയത് കർണാടകത്തിൽ. അയാളുടെ പേര് ഞാൻ പറഞ്ഞു, അയാളൊരു ഫിലിം പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അയാൾ മത്സരിച്ചത് രാജാജി നഗർ അല്ലെങ്കിൽ മല്ലേശ്വരം, രാജാജി നഗർ അല്ലെങ്കിൽ മല്ലേശ്വരം കോൺസ്റ്റിറ്റ്യൻസിൽ നിന്നാണ് മത്സരിച്ചത്. രത്നവേലോ അങ്ങനെ എന്തോ ആയിരുന്നു പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരൻ ഒരു ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയോ ഇലക്ഷൻ ID കാർഡ്സ് അവരടിച്ചു, കള്ളമായിട്ട് അവരടിച്ചു, എന്നിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു അയാൾക്കെതിരെയുള്ള അലിഗേഷന്. അയാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, അയാൾ ജയിച്ചു. പിന്നെ അടുത്ത ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് ഈ അലിഗേഷൻ പുറത്തു വന്നു, അയാൾ BJP ചേർന്നു.
ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, BJP ചെയ്തതിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടൻ പറയുള്ളത്?
BJP നല്ല, ലൈക്ക് എന്താ പറയുക, കഴിഞ്ഞൊരു 20 വർഷത്തെ ഇപ്പം പൊളിറ്റിക്സിൽ ആൾക്കാർ ഈ പറയുന്ന കോൺ ഈ വേണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നത്തിങ് മച്ച് ഹാസ് ചേഞ്ച്ഡ്. ഈ മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റൊക്കെ BJP കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. ചിലർ അവകാശപ്പെടുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ വാസ് എ ഗ്രേറ്റ് കൺസെപ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഐ ഡോണ്ട് ബിലീവ്, ബിക്കോസ് ഞാൻ അഗൈൻ കമ്മിങ് ബാക്ക് ടു ബാംഗ്ലൂർ, പണ്ട് ഈ BJP വരുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന പ്രോജക്ട്സ് നമ്മുടെ HAL, BEML, BEML, പിന്നെ മറ്റേ എന്തായിരുന്നു എൻ്റെ പേര് പറഞ്ഞു, BEL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. നമ്മുടെ വോട്ടിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടെയാണ് കേട്ടോ, വോട്ടിംഗ് മെഷീൻ്റെ ഇലക്ട്രോണിക്സ് ഫുള്ള് ചെയ്യുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ദിസ് വാസ് ഓൾ പാർട്ട് ഓഫ് ഇന്ത്യൻ എക്കോണമി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിട്ട് ഇതിനെ ബ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു മേക്ക് ഇൻ ഇന്ത്യയൊക്കെ BJP വരുന്ന സമയത്ത്. നത്തിങ് മച്ച് ഹാസ് ഹാപ്പൻഡ്. ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അത് അവർ ഇവർ ഭരിച്ചില്ലെങ്കിലും മറ്റവർ ഭരിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ എടുത്തു പറയത്തക്ക
ടാക്സ് കളക്ടിങ്ങോ
അതൊക്കെ ഗ്രാജുവലി സംഭവിക്കത്തില്ലായിരുന്നോ? ചിലർ UPIനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. UPI എന്ന ഐഡിയ സംവൺസ് ബ്രെയിനിൽ വന്നൊരു സാധനമാണ്. അതിപ്പം എന്താ പറയുന്ന, BJP ഭരിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാം. ചിലപ്പോൾ അതിനെക്കാട്ടിയും നല്ല വേറൊരു ടെക്നോളജി ആയിരിക്കാം. ഇറ്റ്സ് എ ടെക്നോളജി.
അതൊക്കെ ഗ്രാജുവലി സംഭവിച്ചിട്ടുണ്ട്.
അത് ഗ്രാജുവലി എന്തൊക്കെയാലും അത് സംഭവിക്കേണ്ട കാര്യമാണ്. സോ വി ഡിഡ് ദിസ് എന്ന് അവർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഗുഡ് തിങ്സ്. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മളെ സിസ്റ്റത്തിലൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു സാധനമുണ്ട്, സ്റ്റുഡൻസ് മൈഗ്രേഷനെ പറ്റിയിട്ടൊക്കെ. ഒരുപാട് സ്റ്റുഡൻസ് ഫോറിനിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ
പിന്നെ
ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് പിന്നെ ഈ പറയുന്ന കണക്ക്
ഓരോ
സെക്ടറൈസ് ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ. അഗൈൻ ഈ പറയുന്ന കണക്ക് അധികാരത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സിന്റെ ഏറ്റവും വലിയ പിട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് ഉണ്ടാക്കുന്ന സാധനമാണ് BCCI. റൂളിംഗ്
BCCI,
റൂളിംഗ് BCCI. അമിത്ഷാണോനാണ് BCCIയുടെ തലപ്പത്തിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ബിൽട്ട് എ ബിഗ് സ്റ്റേഡിയം ആൻഡ് നെയിംഡ് ആഫ്റ്റർ നരേന്ദ്രമോദി സ്റ്റേഡിയം. സോ ഇതൊക്കെ ലൈക്ക് എന്താ പറയുക, നമുക്കില്ല എന്തോ ഒരു ഇതുള്ളതാണെങ്കിൽ കുറേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയംസ് ഉണ്ട്, കുറേ രാജീവ് ഗാന്ധി സ്റ്റേഡിയംസ് ഉണ്ട്, കുറേ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയംസ് ഉണ്ട്, ആ എന്നാൽ എൻ്റെ പേരിൽ ഇരിക്കട്ടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞാണ് കൊണ്ട്. ലൈക്ക് നത്തിങ് ഹാസ് ഡെവലപ്ഡ് വെൽ. ഇന്ത്യൻ ഫുട്ബോളൊക്കെ ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. നത്തിങ് ഹാസ് ചേഞ്ച്, ഒന്നും
സംഭവിച്ചിട്ടില്ല.
ക്രിക്കറ്റ് ലൈക്ക് ക്രിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8, 9, 10 രാജ്യങ്ങൾ മാത്രം കളിക്കുന്ന ഒരു സാധനം, അതിനകത്ത് ഇന്ത്യ ആണ് അൾട്ടിമേറ്റ് പവർ. ICC ഈസ് ഈക്വൽ ടു BCCI. അങ്ങനെയുള്ളൊരു സാധനത്തിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ലൈക്ക് ബട്ട് ഫിഫയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വി ഗുഡ് സേ അല്ലേ. ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ, യൂത്തിന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഒരു സാധനം സംഭവിച്ചിട്ടില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെയാണ് ഏറ്റവും നല്ല പവർഫുൾ, അല്ലെങ്കിൽ നല്ല എന്തോ അവിടൊന്നും കിട്ടുന്നില്ല കുറെ സമയമല്ലേ. നല്ല ആ പ്ലേയേഴ്സ് ഉള്ള സ്ട്രെങ്ത് ഒന്നല്ലല്ലോ നമ്മളതിന് പറയുന്നത്, ആ ഒരു പ്ലേയേഴ്സൊക്കെ ഉള്ളത്. അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഗെയിം വികസനമോ ഒന്നും നടന്നിട്ടില്ല. ഞാൻ എന്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്, ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് പറഞ്ഞത്.
റെയിൽവേയിലും എയർപോർട്ടിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോ വന്ദേ ഭാരത്,
വന്ദേ ഭാരത് ഒക്കെ അഗൈൻ എന്താ പറയുന്ന, ലൈക് ട്രാക്ക് സിസ്റ്റം ഒക്കെ മാറണം. നമ്മളിപ്പോഴും പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രാക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ട്രെയിനിനെ മാത്രം, ട്രെയിൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് ട്രെയിനിനെ മാറ്റി? അതായത് ഞാന് നിന്നെ, ഞാനിന്ന് നിന്റെ മുഖത്ത് ഞാനിന്നൊരു കുത്തബ്മിനാർ പണിയും എന്ന് പറയുന്ന, സോറി താജ്മഹൽ പണിയും എന്ന് പറയുന്ന കണക്കാണ് എന്താ പറയുന്നത് പഴയ പാളത്തിന്റെ മേലെ കൊണ്ടുവന്ന് പുതിയ സ്ഥാനം. സോ ആൾക്കാർ കാണുന്നത് ആ വന്ദേ ഭാരത് അതിൻ്റെ അടിപൊളി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റണ്ണിങ് ഇൻ 90 to 120 കിലോമീറ്റർ പെർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. എക്സ്പ്രസ് സ്പീഡ് ട്രെയിനൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഈ 10 കൊല്ലത്തിനിടയിൽ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞാൽ ഇനി അടുത്ത 5 കൊല്ലം നടക്കുമെന്ന്. സോ ഈ 5 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു എസിലേക്ക് എത്താം 4 വർഷം കൂടുമ്പോഴേ ഇലക്ഷനിലെ, അത് 3 വർഷം
4 വർഷം
കൂടുമ്പോഴല്ലേ കുറക്കണം. നമ്മുടെ
ഈ വർഷമാണ്, ഈ വർഷം ലാസ്റ്റ് ആണ് ഇലക്ഷൻ.
5 വർഷം ഇലക്ഷൻ,
4 വർഷം അത് കഴിഞ്ഞിട്ട് അത് 28
അല്ല, അതല്ല അത് നമ്മളെ ഇവിടുത്തെ 5 കൊല്ലം ടെനിയർ കുറയ്ക്കണമെന്നൊക്കെയാണ് എന്റെ ഒപ്പീനിയൻ.
നമ്മളെ നാട്ടിലത്തെ
അഞ്ചുകൊല്ലം അപ്പം ഈ പറഞ്ഞ കുറച്ചും കൂടെ പെട്ടെന്ന് പണികൾ നടക്കും, മനസ്സിലായില്ലേ? ഇലക്ഷൻ എക്സ്പെൻസ് ഒക്കെ ഇനിയിപ്പോ ടെക്നോളജി വൈസ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആക്കണം ഇലക്ഷൻ ഒക്കെ. ഇന്നത്തെ
ചേട്ടാ, ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിൽ, കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥിമാരുണ്ട്
കേരളത്തിൽ. താമര വിരിയോ
എനിക്ക് തോന്നുന്നില്ല, വീരിയോ അറിയില്ല, നീ അറിയില്ല. അതൊരു പറയാനില്ല, ഒരുപാട് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളില്, ഒരുപാട് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് അറിയാം.
ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇമ്പാക്ട് അല്ല,
സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇമ്പാക്ട്. അൾട്ടിമേറ്റ്ലി ഇവര് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു താമര വീരിയ വിട്ടു കഴിഞ്ഞാലും ആരോ പറയുന്നുണ്ടായിരുന്നു, ഓ നമുക്ക് അവര് വീണ്ടും എന്തൊക്കെയാലും മോദി വീണ്ടും അധികാരത്തിൽ വരും, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു എം പി എ വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്രി കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ്? അതായത് ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ട് സോമം പറയുന്നത്, അതായത് ഇവിടുന്ന് ജയിച്ചു പോയി നോർത്തിലെ ഗോസായിമാരുടെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ്ലി ഈ 20 ഇപ്പോൾ 20 MP എങ്ങനെയാണോ അതാണ് കയ്യിലേക്ക് ഇവിടുന്ന് ബി ജെ പിയുടെ ഒരാൾ ജയിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും, ഒരു വ്യത്യാസമില്ല. ഇവരവിടെ പോയിട്ടാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. ആകെ
കാരണം ബി ജെ പിന്റെ റാങ്കല്ലേ.
സോ വാട്ട്, ലൈക്ക് അൾട്ടിമേറ്റ്ലി ഇവർ പോയിട്ട് അവിടെ ഇത് എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അൾട്ടിമേറ്റ്ലി കേരളത്തിന് മൊത്തത്തിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവർ ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പം ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വയനാടിന് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തു, മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി എം പി ആക്കി വിട്ടു, രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റി? രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവര് ഓഫർ, ഇവർക്ക് ഒന്നും ഓഫർ ചെയ്യാനില്ല. ഇവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്.
പക്ഷേ ബി ജെ പിക്ക് എന്തൊരു പ്രൊജക്റ്റ് ആക്കി എടുത്തുകൂടെ, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ ഒരു ആ ഒരു മണ്ഡലത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, ബി ജെ പിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ആ ഒരു മണ്ഡലത്തിൽ എക്സാമ്പിളാക്കി കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക് അടുത്ത പ്രകടന പത്രികയിൽ.
എന്തിലാണ് ഈസി? നിങ്ങൾക്ക്, നീ ഇപ്പൊ പറയുന്ന കണക്ക് തന്നെയാണ് ഫൈസൽ പറയുന്നത് പോലെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളും പറയുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് എന്തില്, ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്പോർട്സ് അല്ലെങ്കിൽ ടൂറിസം, ഇതിലെന്തിലാണ്
ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഹിന്ദുക്കളുടെ വികാരത്തിൽ അത് ഉണർത്താൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, മനസ്സിലായോ?
അതുകൊണ്ട് കാര്യമില്ല,
അത് ഇൻവെസ്റ്റ്
ചെയ്യാം.
വോട്ട്
കിട്ടും അവർക്ക്, റിന്യൂ
ചെയ്യാം. റിസൾട്ട് വരുമ്പോ ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾ താമര വിരിയിച്ചേ എന്ന് പറയാം, അല്ലാതെ ഒരു ഗുണവുമില്ല.
അല്ല, ഈ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് ശോഭന വരെ കേരളത്തിൽ സ്റ്റേജ് മേ കയറി സംസാരിക്കണം, എത്ര നടന്നു. നമുക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് ഒരിക്കലും പറയാനില്ല.
പക്ഷേ അഗൈൻ ഈ പറയുന്ന നമ്മളുടെ മലയാളിയുടെ ബുദ്ധിശൂന്യം എന്നൊക്കെ നമ്മളെന്താ പറയുന്നത്, എനിക്കങ്ങനെ പറയാവോന്ന് എനിക്ക് അറിഞ്ഞൂടോ. പക്ഷെ നമ്മൾ പണ്ട് പറയുമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഈ നടൻ മുരളി, സിനിമാ നടൻ മുരളി മരിച്ചുപോയി, അയാളൊക്കെ പണ്ട് ഏതോ ഒരു ഇലക്ഷൻ അയാൾ മത്സരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനെ കയറി പറഞ്ഞു, ഇത് തമിഴ്നാട്ടിലെ കണക്ക് സിനിമാ നടന്മാരെ കയറി മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കുക, കൊല്ലത്ത് തന്നെ 2 സ്ഥാനാർത്ഥിമാർ സിനിമാ നടന്മാർ, ഈ പറയുന്ന സുരേഷ് ഗോപി സിനിമാ നടൻ, ഇതിനു മുമ്പ് മത്സരിച്ച ഇന്നസെൻറ്റ്, അങ്ങനെ നമ്മുടെ നാട്ടില് സിനിമാ നടന്മാരെ പിടിച്ച് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പോയി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇന്നസെന്റ് ഒക്കെ പോയിട്ട് പാർലമെന്റിൽ പ്രസംഗിച്ച പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് തരുന്നത്. ഒരു ടോട്ടാലിറ്റിയിൽ അവർ സംസാരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു എന്നൊക്കെ. ഇപ്പം 20 മണ്ഡലങ്ങളുണ്ട്, നമുക്കിപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഡോണ്ട് സീ എനിത്തിങ് ഇൻവിസിബിൾ, എനിത്തിങ് ഭയങ്കര പ്രത്യക്ഷമായിട്ട് നമ്മൾ ഒരു ചേഞ്ചസ് നമ്മൾ
കൃഷ്ണകുമാറിനൊക്കെ എന്റെ എക്സ്പീരിയൻസ് ഉള്ളത്
എന്ത് ക്വാളിറ്റി ഉള്ള എനിക്ക് അറിഞ്ഞു തോറ്റ വ്യക്തിയാണ്.
അവിടെ
നിന്ന് പക്ഷെ അത് മറ്റേ ഇതായിട്ടാ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ മത്സരിച്ചിട്ടാണ്
അയാളെ ആരെങ്കിലും പേരന്റ്സ് ഫോർ ഫാദേഴ്സ് ആരെങ്കിലും ഇങ്ങനെ ഫാമിലി
എന്ത് എനിക്ക് അത് മനസ്സിലാവാത്തതാണ് എങ്ങനെ എന്ത് അടിസ്ഥാനത്തിലായാലും. ഇപ്പൊ അച്ഛന്റെ അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മകന്റെ പുറത്ത് താഴ്മ ഉണ്ടാവണമെന്ന് ഇല്ലല്ലോ, അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ കേരളത്തിലുള്ള ഒരു അവര് പറയുന്നത് ഇങ്ങനെയൊക്കെ വിരിയിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്തവരാണ്.
സുരേഷ് ഗോപി ഉണ്ട് തൃശ്ശൂര്.
ആ സുരേഷ് ഗോപി എന്തുകൊണ്ട് കൊല്ലത്ത് മത്സരിക്കാൻ വരാത്തത്? സുരേഷ് ഗോപി കൊല്ലംകാരനാണ്, കൊല്ലത്ത് മത്സരിച്ചൂടെ? എന്തിനാണ് തൃശ്ശൂര് പോയത്?
ചാൻസ് കൂടുതലാവും
അവിടെ. അവിടെ ഈ പറയുന്ന പുള്ളി അത് തന്നെയാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ബി ജെ പി പുള്ളി എന്താ പറയുന്നത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 20 മണ്ഡലങ്ങളിലും ജയിച്ച് മത്സരിച്ച് തോറ്റേക്കാൻ പ്രതിജ്ഞ എടുത്തുണ്ടെന്നു.
അല്ല, സുരേഷ് ഗോപി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതൽ. അയാൾക്ക് കഴിഞ്ഞ 15 വർഷത്തിന്റെ അടുത്ത് അയാൾ അവിടെ ആ സെയിം മണ്ഡലത്തിൽ കടന്ന് കറങ്ങാണ്. അയാൾ എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എത്ര ആളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും സെയിം ആൾക്കാരെ.
പക്ഷേ അത് പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയും കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ പൊളിറ്റിക്സ് നോക്ക്. ആരോ ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ പണ്ടേ
ജയിച്ചിരുന്നു.
ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഇപ്പഴല്ല കേട്ടോ, ഈ ഇടയ്ക്ക് സുരേഷ് ഗോപിയുടെ ലൈനേ മാറി. സുരേഷ് ഗോപി പക്ക ബി ജെ പി കാരനായി. പണ്ട് അങ്ങനല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നിരുന്നെ, നീ അവനെ സപ്പോർട്ട് ചെയ്തേനെ. സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ചേർന്ന് ആ ബി ജെ പി ആയതുകൊണ്ടാണ് നീ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതാണ് പ്രശ്നം. അയാള് മുന്നോട്ട് വെക്കുന്നതും ഈ ഹിഡൻ അജണ്ടാസ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായ ഒരു പാർട്ടിയാണ് അയാൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് കാര്യമാണ്, മനസ്സിലായില്ലേ? നമ്മളിനി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി
ചേട്ടന്റെ അഭിപ്രായത്തിൽ ബി ജെ പി തുറക്കൂ?
എനിക്ക് തുറക്കാൻ താല്പര്യം, തുറക്കുന്നതിനോട് താല്പര്യമില്ല, തീരെ താല്പര്യം.
എന്നാലും ജെന്യുവൻ ആയിട്ട് ഒരു അഭിപ്രായം പറയും, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? താല്പര്യം ഇല്ലാന്നല്ല,
പക്ഷേ മുന്നത്തെക്കാട്ടിലും
ചാൻസസ്
ആർ ഹൈ. കാര്യം എന്ന്
വെച്ചുകഴിഞ്ഞാൽ
അതൊന്നും ലൈക്ക് എല്ലാവരും പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളാണ് ഈ പറയുന്ന കണക്ക്, തൃശ്ശൂരും ട്രിവാൻഡ്രവുമാണ്. ദ ചാൻസസ് ആർ ഹൈ എന്ന് പറയുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശ്ശൂരും ട്രിവാൻഡ്രവുമാണ്. ട്രിവാൻഡ്രത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അഗൈൻ ശശി തരൂർ കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ചു, പിന്നെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അയാൾ അത്യാവശ്യം പ്രോമിനന്റ് ആണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, പിന്നെ ഭരണ ഈ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു പാർട്ടി ഭരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. അത് കേന്ദ്രത്തിലില്ലെങ്കിലും കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട്. സോ ആ ഒരു പാർട്ടിയുടെ വോട്ടുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പന്നിയൻ രവീന്ദ്രന് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം അത് ഇവിടെ ഇവിടെ സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ
പാലക്കാട് ഇപ്രാവശ്യം അങ്ങനെ ഒരു സ്ട്രോങ് ഇപ്പോൾ നമ്മളെ നിയോജകമണ്ഡല ഇലക്ഷനിലെ മെട്രോ മാനൊക്കെ ഉണ്ടായിരുന്നു, അയാള് ജയിക്കുന്നുള്ള ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു.
ഇത് രണ്ടുമാണ്. പക്ഷേ എനിക്ക് അതിനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബേസിക്കലി ഇലക്ട്രോണിക് പൊളിറ്റിക്സിലോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഒബ്സർവേഷൻ പറയാൻ താല്പര്യമില്ല. പക്ഷേ ഈ പറയുന്ന കണക്ക് പല യൂത്തിനെയും പോലെ ആയി പോകും ഞാനും. ജയിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഓമാർ ജയിച്ചു. കുറെ പേര് സ്റ്റാറ്റസ്, കുറെ പേര് നമ്മളെ കളിയാക്കും, കുറെ പേര് കണ്ടടാ ഞങ്ങള് കാണിച്ചു ചെയ്ത് കാണിച്ചു എന്ന് പറയാനാണ് അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കുന്നത്. അതാണ് അത് അതിന് മേലെ ഒന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് മോശമായിട്ട് ഇപ്പം താമര വിരിഞ്ഞാലും താമര വിരിഞ്ഞാലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇപ്പം എങ്ങനെയാണോ സമാധാനപരമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം മുന്നോട്ട് പോകണേ, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരാഗ്രഹമാണ്. കാര്യം ഒരുപാട് പേര് കൺസേൺസ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് 850 സീറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, 543 മാറ്റിയിട്ട് ഇലക്ഷന്റെ നമ്പർ ഓഫ് ഇത് കൂടാൻ പോവാന്ന് പറയുന്നത് കേട്ടു. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ആവും. ഞാൻ പിന്നെ അതിനെപ്പറ്റി വേറെ എവിടെയും ഞാൻ റിസർച്ച് ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല മാറ്റങ്ങൾ സംഭവിക്കും. കാര്യം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും ഇതുള്ളത് സീറ്റ്സ് ഉള്ളത് ഏത് സ്റ്റേറ്റിലാണെന്നറിയാമോ?
യു
പിയിലാണ്. സോ ഇറ്റ്സ് ദ വെരി ഡിസിസീവ് സ്റ്റേറ്റ് ആണ് യു പി. സോ ഈ അയോധ്യ കൂടെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ലൈക്ക് കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ദർ ഈസ് നോ ഡൗട്ട് എന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺസേണിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കെതിരെ ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മെസ്സി കപ്പടിക്കുമോ എന്ന് ചോദിക്കുന്ന കണക്ക് കേരളത്തിൽ താമര വിരിയുമോ എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെയൊക്കെ കുറേ പേരുടെ
കേന്ദ്രം ബി ജെ പിന്നെ വരും, അതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന?
അത് അടിയിന്ന് സ്ക്രൂ ഇങ്ങനെ വോട്ടിംഗ് മെഷീന്റെ എല്ലാ സ്ക്രൂ ഇങ്ങനെ ഒരു ലൂസാക്കി വെച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? തോക്കുന്നു തോന്നി കഴിഞ്ഞാൽ അത് ഒരു ഊരിട്ട് പറയാൻ പറ്റില്ല.
പക്ഷേ
ഞാൻ പറഞ്ഞ ഇപ്പൊ പല മീഡിയാസിലും ഞാൻ കണ്ട ഒരു ലൈക് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു മുന്നണി വിജയിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷൻ പൊതുവേ റണ്ണായിരുന്ന ഒരു രീതിയിൽ ഞാൻ
ബി ജെ പി, അതായത് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് എതിരായ വോട്ടുകൾ വരണം.
അതെ,
മനസ്സിലായില്ലേ? ബി ജെ പി
ലിറ്റർഷിപ്പിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്,
അതെ, ബി ജെ പിക്ക് എതിരെ ആൾക്കാർ വോട്ട് ചെയ്യും എന്നുള്ളൊരു അത് എന്താവെന്ന് കണ്ടറിയണം.
അതെ,
നോ നോ,
പുതിയൊരു ഇമോഷൻ ഉള്ളതായിട്ടാണ് എനിക്ക്
തോന്നിയിട്ടുള്ളത്. അതാണ് ധ്രുവ്രത്തി. ഇപ്പം അഗൈൻ ധ്രുവ്രത്തി ഹാസ് സ്റ്റാർട്ടഡ് ചാനൽസ് ഇൻ ഓൾമോസ്റ്റ് 5 languages, അഞ്ച് ഭാഷകളിൽ, അതിൽ ഇല്ല, രണ്ട് സൗത്ത് ഇന്ത്യൻ, മലയാളീസ് ആണ് മോസ്റ്റ് ഫോളോവേഴ്സ്. സോ ഐ ഡോണ്ട് തിങ്ക്, നല്ല നല്ല മലയാളീസ് നല്ലപോലെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ധ്രുവ്രത്തി. ഞാൻ പറഞ്ഞില്ലേ, ധ്രുവ്രത്തിനെ ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ അയാൾ ബാക്കി വേറെ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. മോദി ആദ്യ അധികാരത്തിൽ വരുന്ന ആ ഒരു ടൈം തൊട്ടേ ഫോളോ
ചെയ്യുന്നുണ്ട്.
അപ്പൊ അവസാനമായിട്ട് ചേട്ടാ, ഈ നമ്മളെ ഓഡിയൻസിൽ കൂടുതൽ യുവാക്കളാണ്, ഒരു പുതുതായിട്ട് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോ എന്താണ് ചേട്ടൻ അവരോട് പറയാനുള്ളത്?
വോട്ട് വൈസ്ലി, സോ വോട്ട് റെസ്പോൺസിബിളി. സോ യു ഹാവ് ടു ലീവ് ഇൻ എ ബ്യൂട്ടിഫുൾ കൺട്രി. എല്ലാവർക്കും ഒന്നും വിദേശത്തൊന്നും പോയി എന്താ പറയുന്നത്, വിദേശത്ത് പോകുന്നത് ഒരു പരിധി വരെ ഒരു ഒളിച്ചോട്ടമൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻസ് നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട്, അല്ലെ, നമുക്ക് ലിവബിൾ അല്ലാത്തത് കൊണ്ടാണ് പലരും ഓടി രക്ഷപ്പെടുന്നത്. എംപ്ലോയ്മെന്റ്, റിലിജൻ മാറ്റി വയ്ക്കുക, റിലിജൻ റിലീജിയസ് ഇഷ്യൂസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും എംപ്ലോയ്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡ്സ്, ഇപ്പം നേരത്തെ നിഷിൻ പറഞ്ഞ കണക്കുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ, സ്കാംസ്, വി ആർ നോട്ട് സേഫ്
എനിമോർ,
സോഷ്യൽ സ്റ്റാറ്റസ്, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം കാരണം ആണ് നമ്മൾ ഒളിച്ചോടേണ്ടി വരുന്നത്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഉള്ളവരെ കൊണ്ട് അതിനുള്ള മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വോട്ട് റെസ്പോൺസിബിളി. അത് ചിന്തിച്ച്, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്, വോട്ട് ഫോർ ദ റൈറ്റ് പീപ്പിൾ, എലിമിനേറ്റ് ദ ബാഡ്.
അതെ, അപ്പൊ ഫാരിസിന് എന്തെങ്കിലും പറയാനുള്ളത്? അല്ല, എന്താ,
വോട്ട് വൈസ്ലി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ ഹൂ ഷുഡ് നോട്ട് വിൻ.
അതെ
അതെ, അല്ല, അങ്ങനെ ചില ആൾക്കാർ ഇതിൽ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവും. നമുക്ക് തറപ്പിച്ചാണ്ട് പറയാൻ പറ്റില്ല ചേട്ടാ, ചില ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ടാവും.
അതാണ്
ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചില ആൾക്കാർക്ക് ഇപ്പോ ബി ജെ പി വന്നാലും ഓർക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഓർക്കൊരു പേഴ്സണലി പ്രശ്നം
ഉണ്ടാവില്ല.
അത് മനസ്സിലായി. പക്ഷെ നമ്മള്
has not been much a change. So I don't think for the next 5 years also avare avare benefits nu vendittu mathra cheyathollu ennu thanaanu njan vishwasikkunnathu. So let us give a try. 10 varsham matte oru try parichappozhukku idu thanaanu pradhisha. 10 varsham ivaru varikkumbo endokkeyallo undavum nu parnjittaanu adhikarathil vannathu. So again maybe next 5 years allengile
maattamle
adhe
aagrahikkatharana
മാറ്റം ഉണ്ടാവട്ടെ.
നമ്മളെല്ലാം എത്ര മിനിറ്റ് ആയത്?
രണ്ടു മണിക്കൂർ.
ഓക്കെ, താങ്ക് യു ഗൈസ്.